ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാൻ, ദൈവത്തിന് വരുന്നത് പഠിക്കുവാൻ, നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണ്, നമ്മൾ നമ്മുടെ സഭയുടെ കാവൽക്കാരാണ്, അതേപോലെ നമ്മുടെ ദേശത്തിൻ്റെ മധ്യസ്ഥത ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലാദ്യത്തെ ഭാഗമാണ് നമ്മൾ വാസ്തവത്തിൽ ഇത്രയും ദിവസം വിശദമായിട്ട് പഠിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രായോഗികമായ നിലയിൽ സഹോദരീയ ബന്ധത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, സഹോദരനെ കാവൽ ചെയ്യുന്നതിന് ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ആ സഹോദരൻ നല്ലത് ചെയ്യുന്നോ തീയത് ചെയ്യുന്നോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അതായത് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ കാര്യം മാത്രമാണ്. മൃഗങ്ങളാണെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യും. ഒരു പട്ടിയെ കടിച്ചാൽ മറ്റേ പട്ടി ആ പട്ടിയെ കടിക്കും, അത് കോമൺ ആണ്, അത് നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുപോലെ നമ്മൾ നന്മയ്ക്ക് പകരം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗതുല്യമാണ്, മൃഗീയം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സ്വഭാവമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമായി അത് നല്ലതാണ്. എന്നാൽ സാത്താൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന ആളാണ്. അപ്പം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് സാത്താന്യമാണ്. എന്നാൽ ക്രൈസ്റ്റ് ലൈക്നെസ് എന്ന് പറയുന്നത്, ക്രിസ്തു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫിൻ്റെ സഹോദരങ്ങൾ അവന് തിന്മ ചെയ്തപ്പോഴും യോസഫ് എന്ത് ചെയ്തു? അവർക്ക് നന്മ ചെയ്തു. ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോറീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഡേവിഡ് വിൽക്കേഴ്സൻ്റെ ചരിത്രം പറഞ്ഞാണ് നമ്മൾ അവസാനം നമ്മൾ നിർത്തിയത്. ഡേവിഡ് വിൽക്കേഴ്സൺ നിക്കി ക്രൂസ് എന്ന് പറയുന്ന ആ ഗാങ്സ്റ്ററെ, അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഒന്നുമല്ല, ഒന്നിനു വേണ്ടിയല്ല, എന്നാൽ ആ ഗാങ്സ്റ്ററെ ചെന്ന് കാണാൻ ചെന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ കർണ തളിച്ചു, രണ്ടാമത് കയ്യിലെ തുപ്പി, എന്നാൽ മൂന്നാമത് സ്വിച്ച് ബ്ലേഡ് വെച്ചിട്ട് നിന്നെ 1000 കഷ്ണമായിട്ട് കണ്ടിച്ച് കളയും എന്ന് പറഞ്ഞപ്പോൾ ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞ എന്താണ്? നിനക്കത് ചെയ്യാം, പക്ഷേ നീ എന്നെ അങ്ങനെ 1000 കഷ്ണങ്ങളായിട്ട് മുറിച്ചാലും ആ ഓരോ കഷ്ണവും പിന്നെയും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? യേശു നിന്നെ സ്നേഹിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ക്രിസ്തു അഭക്തരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. അതേ സ്വഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കണം എന്നാണ് കർത്താവ് നമ്മെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഈ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ, സഹോദരന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തയിൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അവർ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓഫ് കോഴ്സ് അവരോട് പോലും നമുക്ക് ഈ പറയുന്ന വലിയ സ്നേഹമില്ല. നമ്മുടെ സ്വന്തം സഹോദരന്മാരോട് പോലും അവർ നമ്മളോട് വിരോധം വെച്ച് പുലർത്തുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ചെയ്യാനായിട്ട് അവർ പറയുന്നത് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് എന്നാൽ അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുമുണ്ട്. നമ്മൾ ചില നമ്മളെ ചിന്ത ചില ഈ പ്രോവേബ്സൊക്കെ വേദവസത്തിലെ വാക്യമാണെന്ന്, ചിലരുടെ ചിന്തിക്കുന്നത് അതൊക്കെ വേദവസത്തിലെ വാക്യമാണെന്ന്, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നും അല്ല വേദവസത്തിൽ കേട്ടോ. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടില്ലെങ്കിലും എല്ലാം നമുക്ക് അങ്ങോട്ട് ഉണ്ട്. അതാണ് നമ്മുടെ വേദവസത്തിലെ വാക്യം. ഇപ്പോൾ മോശയുടെ ചരിത്രമാണ് അവിടെ ഇന്ന് ഈ സമയത്ത് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മോസസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ സഹോദരന്മാരോടുള്ള, അവിടെ ഞാനിതൊരു കോർപ്പറേറ്റ് ലെവലിൽ, അതായത് നമ്മുടെ സഹോദരന്മാരെ തുടങ്ങി ഒരു വ്യക്തിയോടുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും നേരം യോസഫിൻ്റെയൊക്കെ എന്നാണ് വ്യക്തികൾ എന്ന നിലയിലാണ്. എന്നാൽ ഇതങ്ങനെയല്ല, സഹോദര വർഗത്തോട്, അതൊരു ഒരു ഡിഫറെൻ്റ് ആസ്പെക്റ്റാണ്. നമുക്ക് ഓരോ സഹോദരനെയും സ്നേഹിക്കാൻ കഴിയണം. ഓരോ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് സഹോദര വർഗത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ സഹോദരന്മാരെയും സ്നേഹിക്കുന്നത് പോലെ, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ, സഹോദര വർഗത്തോട് മോശ എങ്ങനെ അവരെ സ്നേഹിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ചരിത്രം പറയുമ്പോൾ അവിടെ 24 മുതലുള്ള വാക്യങ്ങൾ, വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം. ഏത് വ്യക്തിയെയും അവൻ നമ്മളെ കളിപ്പിച്ചാൽ പോലും, ലോത്തിൻ്റെ കാര്യം നമ്മളതാ കണ്ടത് അല്ലേ. അബ്രഹാം എന്ത് ചെയ്തു? ലോത്ത് അവൻ ഏറ്റവും അബ്രഹാമിൻ്റെ പുറകെ നടന്നപ്പോൾ മാത്രമല്ല സ്നേഹിച്ചത്, അബ്രഹാമിനെ കൽപ്പിച്ചേച്ച് നല്ല രാജ്യമെല്ലാം കൂടെ, അല്ലെങ്കിൽ നല്ല സ്ഥലമെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയ ആ ലോത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പുറകെ ചെന്ന് യുദ്ധം ചെയ്ത് ആ ലോത്തിനെ അവനെ പിടിച്ചോണ്ട് പോയവരിൽ നിന്ന് വിടുവിക്കുന്നവനായ അബ്രഹാമിനെയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ അബ്രഹാമിൻ്റെ പുറകെ വന്ന ഒരു ലോത്തിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവനെ മാത്രമല്ല സൂക്ഷിച്ചത്, അവനെ ഇട്ടേച്ചു പോയ ലോത്തിനെയും അവൻ സൂക്ഷിച്ചു, അവൻ്റെ കാവൽക്കാരനായിട്ട് പ്രവർത്തിച്ചു, ഒരു വ്യക്തിയുടെ കാര്യം. എന്നാൽ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല, അത് രണ്ടും വേണം. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി സമയമില്ലാത്ത ഒരാൾക്ക് ഒരു സമൂഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. ഇഫ് യു ആർ നോട്ട് റെഡി ടു സ്പെൻഡ് ടൈം ഫോർ വൺ പേഴ്സൺ, യു കൻ നോട്ട് സ്പെൻഡ് ടൈം ഫോർ എ കമ്മ്യൂണിറ്റി. നമ്മുടെയൊക്കെ പ്രശ്നം സമൂഹത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്, പക്ഷേ ഒരു വ്യക്തിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല സമയം സ്പെൻഡ് ചെയ്താണോ? അല്ല, ഈവൻ ഫോർ വൺ പേഴ്സൺ. ഗദരദേശത്ത് അവൻ കടന്നു ചെല്ലുന്നത് ആരെ ഓർത്താം? ജസ്റ്റ് ഫോർ വൺ പേഴ്സൺ, റൈറ്റ്? വൺ പേഴ്സൺ അതെങ്ങനെയുള്ളതാണ്? കല്ലറയിൽ കിടക്കുന്ന സ്വയം എന്താണ്, ഒരു ലെഗിയോൻ ഭൂതം മൊത്തം കയറിയിരിക്കുന്ന അങ്ങനെ ഒരു ഭൂതഗ്രസ്തന് വേണ്ടി മാത്രമാണ് യേശു കർത്താവ് ഗദരദേശത്തേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സമൂഹത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. അവിടെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ വ്യക്തികളെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി സ്നേഹിക്കുമ്പോൾ പൈസ പൈസയും കൊടുക്കണം, ചില ചിലവുള്ള കാര്യം കൂടെയാണിത്. പൈസ മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ല, സമയം കൊടുക്കണം. സമയം ചിലരുടെ ചിന്തയുണ്ട് പൈസയാ വലിയ കാര്യമെന്ന്. പൈസ വലിയ കാര്യമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ വെൻ യു സ്പെൻഡ് മണി യു ആർ നോട്ട് സ്പെൻഡിങ് മച്ച്, ബട്ട് വെൻ യു സ്പെൻഡ് ടൈം യു ആർ സ്പെൻഡിങ് യുവർ ലൈഫ്. കാര്യം നമ്മുടെ ജീവിതത്തിൽ പണം വന്നും പോയും ഇരിക്കും, പക്ഷെ സമയം അങ്ങനെ വന്നും പോയിരിക്കത്തില്ല, പോയാ പോയി അല്ലേ. പണം ഇന്നുണ്ടായിരിക്കും, ഇന്നില്ലായിരിക്കും, നാളെ ഉണ്ടാവും. പക്ഷേ സമയം ഇന്ന് പോയാൽ നാളെ അത് ഉണ്ടാവില്ല. ഒരിക്കൽ പോയ സമയം പോയി, ആ സമയം ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. ആ സമയം രോഗിയായ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിരിക്കാൻ സമയം നമുക്കൊക്കെ പറ്റുമോ? ആ സമയം കഷ്ടത്തിലിരിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ആ സമയം പഠിക്കാൻ ബുദ്ധിയില്ലാത്ത ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? കാശ് വാങ്ങിക്കാൻ വേണ്ടിയല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയത. നമ്മൾ സഹോദരൻ, ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള കരുതൽ നമുക്ക് വേണം. ലോകത്തിന് അങ്ങനെ ഒരു, അബ്രഹാമിന് അങ്ങനെ ഒരു കരുതൽ, യോസഫിന് അങ്ങനെ ഒരു കരുതൽ വ്യക്തികൾ എന്ന നിലയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മോസസിൻ്റെ ചരിത്രം വന്നപ്പോഴത്തേക്ക് വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തി എന്ന നിലയിൽ അവന് തീർച്ചയായിട്ടും ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ വ്യക്തി എന്ന നിലയിൽ ഉള്ളതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ അവൻ്റെ സഹോദര വർഗം. ഇന്ന് ഞാൻ പറയട്ടെ, ഓരോ വിശ്വാസിയും സഹോദര വർഗത്തെക്കുറിച്ച് വലിയ ഒരു ഒരു ബേർഡനുള്ള ആളുകളായിരിക്കണം. എൻ്റെ സഹോദര വർഗം, ആ നമ്മൾ സാധാരണ പറയില്ലേ വർഗബോധം എന്ന് പറയുന്നത്, ആ പറയുന്ന അർത്ഥത്തിലല്ല ഇത്. ഇതെന്താണ്? എൻ്റെ സഹോദരന്മാർ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. വെൻ ഐ എം എ ക്രിസ്ത്യൻ, ഐ എം ഓൾവേസ് തിങ്കിങ് അബൌട്ട് മൈ ഫെലോ ക്രിസ്ത്യൻസ്. ഒരു ക്രിസ്ത്യാനി എപ്പോഴും അവൻ്റെ ഫെലോ ക്രിസ്ത്യൻസിനെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി ജീവൻ കളയാനവൻ തയ്യാറാണ്. അല്ലാതെ സ്വന്തമായിട്ട് എങ്ങനെങ്കിലും പ്രാർത്ഥിച്ച് വല്ല കാര്യവും സാധിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കാനല്ല, സമ്പാദ്യം ഉണ്ടാക്കാനല്ല, അതൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ലിവിങ് ഫോർ അതേഴ്സ് ആൻഡ് ഈവൻ ഡൈയിങ് ഫോർ അതേഴ്സ്. ജീവിച്ചാൽ മാത്രം പോലെ, മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ പോലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യോഹന്നാൻ 3:16, എല്ലാവർക്കും അറിയാം, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് അവനെ തൻ്റെ പുത്രനെ നൽകുവാൻ തക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. പക്ഷേ 1 യോഹന്നാൻ 3:16 അതാരും വായിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തത് നമ്മൾ സ്നേഹം എന്താന്ന് അറിഞ്ഞു, പക്ഷേ നാമും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അവൻ ജീവിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അവിടെയാണ് നമ്മൾ സഹോദരൻ്റെ കാവൽക്കാരനാകുന്നത്. എന്നാൽ വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. രണ്ട് കാര്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്: ഒന്ന് പാപത്തിൻ്റെ തൽക്കാല ഭോഗം, രണ്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം. ഇതൊരു ചോയ്സാണ്, ചോയ്സ്. അവനത് ചൂസ് ചെയ്തെന്നാണ് പറയുന്നത്. അവൻ എന്താണ് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ എന്ത് തിരഞ്ഞെടുത്തു? ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്. അതൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ നോട്ടത്തിൽ പലപ്പോഴും കഷ്ടത എന്ന് പറയുന്നത് ഗതികേടാണ്. ഗതികേടുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. നമ്മളെന്ത് പറയും? എന്തോ ചെയ്യാനാ ബ്രദറെ, ഇങ്ങനെയൊക്കെ വന്ന് വിശ്വാസികൾ തന്നെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ പറയാനാ, നമ്മൾ ദൈവമക്കളായിപ്പോയില്ലേ. പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രക്ഷിക്ക പെട്ടുപോയില്ലേ ബ്രദറെ എന്നാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടെന്ന് ഒരുമിച്ച് പറയത്തില്ല, രക്ഷിക്ക പെട്ടുപോയെന്ന്. ഏതാണ്ട് പെട്ടുപോയ പോലെ നമ്മുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇല്ലേ. ഒരു കഷ്ടതയോ പ്രയാസമോ വരുമ്പോഴെല്ലാം നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? എന്തോ ചെയ്യാനാ ബ്രദറെ, നമ്മൾ ദൈവമക്കളല്ലേ, നമ്മളിതൊക്കെ സഹിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ കഷ്ടത എന്ന് പറയുന്നത് ഇവിടെ മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോയ്സ്, അവൻ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. തിരഞ്ഞെടുത്തു ഇല്ലേ, ഒരു ചോയ്സ് ആയിട്ട് കഷ്ടതയും ഗ്ലോറിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. കഷ്ടത, സ്വാഭാവികമായി കഷ്ടത അനുഭവിക്കുന്നവരായ ആളുകളുണ്ട്. ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും കഷ്ടത അനുഭവിക്കുന്നവരാണ്. കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായ ദാരിദ്ര്യമുണ്ട്. അത് വളരെ പരിതാപകരമായ കാര്യമാണ്. നമ്മൾക്ക് നമ്മളൊന്ന് പലപ്പോഴും ഈ എല്ലായിടത്തും ഉണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. ഞാൻ ആഫ്രിക്കയിലെ ആളുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അവരെല്ലാം ദരിദ്രമാണെന്ന് പറഞ്ഞു. ആഫ്രിക്കയിലൊന്നും പോകണ്ട, കുവൈറ്റിലല്ലേ ദരിദ്രരായ ആളുകൾ, എത്രയോ ആളുകൾ. നിങ്ങളൊന്നും പോയി കാണാത്തതുകൊണ്ടാണ്. കണ്ടാലും കണ്ടില്ലെന്ന്, കാണുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നത് കൊണ്ടാണ്. എന്തുമാത്രം കഷ്ടപ്പെടുന്നവരായ ആളുകൾ ഈ ഗൾഫ് രാജ്യത്തുണ്ട്, നമ്മളത് കാണുന്നില്ല. സ്വാഭാവികമായ ദാരിദ്ര്യം വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. എന്നാൽ രണ്ടാമതൊരു ദാരിദ്ര്യമുണ്ട്, അത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. അതായത് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ഓ നമ്മൾ പാവപ്പെട്ടവര്. അവനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അവനെപ്പോഴും നോക്കുന്നത് മുകളിലത്തെ ആളാണ്. അതാണ് അതിനകത്തെ പ്രശ്നം. കാറില്ലാത്തവൻ കാറുള്ളവനെ നോക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവർ. കാറുള്ളവൻ വലിയ കാറ് കാണുമ്പം നമ്മൾ പാവപ്പെട്ടവർ. BMW കൊണ്ട് നടന്നാലും അവൻ പറയും ഫെറാറി കൊണ്ട് പോകുന്നവനെ കാണുമ്പം നമ്മൾ പാവപ്പെട്ടവർ ഇല്ലേ. ലംബോർജിനിയും കൊണ്ട് പോകുന്ന ഒരുത്തൻ പോകുന്ന കണ്ടും നമ്മളത് വല്ലതും ആഗ്രഹിച്ചിട്ട് കാര്യമുള്ളൂ, നമ്മൾ പാവപ്പെട്ടവർ. കയ്യിൽ BMW ഇരിപ്പുണ്ട്, എന്നാലും നമ്മൾ പാവപ്പെട്ടത്. അത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം നികൃഷ്ടമാണ്. ഒന്നാമത്തെ ദാരിദ്ര്യം എന്താ? സ്വാഭാവികമായ ദാരിദ്ര്യം, അത് പരിതാപകരമാണ്. ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം നികൃഷ്ടമാണ്. മൂന്നാമതൊരു ദാരിദ്ര്യമുണ്ട്, എന്താണെന്നറിയാമോ? ആ ദാരിദ്ര്യം മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മൾ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് എൻ്റെ ദാരിദ്ര്യം മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി ആയിരിക്കണം, അല്ലാത്ത ദാരിദ്ര്യത്തിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ഇവിടെ ഒത്തിരി ദരിദ്രന്മാരുണ്ടെന്ന് എനിക്കറിയാം. കുപ്പൂസും തൈരും മാത്രം കഴിച്ച് ജീവിച്ച് ഉള്ള കാശ് മുഴുവൻ ചവിട്ടി പിടിച്ച് നേരെ ഇന്ത്യയിലോട്ട് വിടുന്ന ആളുകളുണ്ട്. നമ്മൾ പാവപ്പെട്ടവർ. അതുകൊണ്ടൊക്കെ സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇവിടെ ഒന്നും അല്ലെങ്കിലും വല്ലതും കഴിച്ചും കുടിച്ചും വേണം ജീവിക്കാൻ. എന്നാ ഇനി നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ചിലപ്പോൾ ആലോചിക്കുള്ളൂ, ജീവിക്കാൻ വേണ്ടി അങ്ങ് മരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത. ജീവിക്കാൻ, അതായത് 60 വയസ്സ് കഴിഞ്ഞ് ജീവിക്കാമെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. ഒരു 60 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുക, പിന്നെ സന്തോഷിക്കാം. അപ്പോഴത്തേക്ക് ഉള്ളതും പോയി, എല്ലാം പോയി. പിന്നെ മിക്കവാറും നിങ്ങളുടെ പിള്ളേർ നിങ്ങളെ സമാധാനത്തോടെ ജീവിപ്പിക്കുകയും ചെയ്യും. നോക്കിയിരുന്നോണ്ടാ മതി. ഉള്ളിൽ ആ പല കാശ് മാത്രമേ കാണത്തുള്ളൂ. കാശ് ഉപയോഗിക്കാൻ ഇപ്പം വല്ലതും കഴിക്കുകയും കുടിക്കുകയും ചെയ്യേണ്ട സമയത്ത് ലക്ഷ്വറി ഒന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ദാരിദ്ര്യം കാണിച്ചേച്ച് ബ്രദറെ ഞാൻ വളരെ ലളിതമായാണ് ജീവിക്കുന്നത്. ലളിതമായി ജീവിച്ച ആൾക്കാ ഗുണം? അതാ ചോദ്യം. നിങ്ങൾ വളരെ ലളിതമായിട്ട് ജീവിച്ച് കാശെല്ലാം കൂടെ ബാങ്കിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാ ഗുണം? നിങ്ങൾ ആരെ സമ്പന്നനാക്കി? എന്റെ ദാരിദ്ര്യം ഒരാളെ സമ്പന്നനാക്കാൻ വേണ്ടിയായിരിക്കണം. എനിക്കറിയാം വന്നപ്പോ തൊട്ട് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇഷ്ടപ്പെടുന്നത് പ്രസംഗിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ദാരിദ്ര്യം മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ലളിത ജീവിതം ജീവിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്, നല്ലതാണ്. ലളിത ജീവിതം ജീവിച്ചിട്ട് ആ ജീവിതം മറ്റൊരാൾക്ക് ഒരു പാവപ്പെട്ടവന് പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ അതിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഭൂമിയിൽ കർത്താവ് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാരെ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ എന്താ എഴുതിയിരിക്കുന്നത്? സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞാൽ സ്വരൂപിക്കരുത്. കർത്താവ് പറഞ്ഞ വാക്ക് അതുപോലെ എടുക്കാൻ വയ്യായെങ്കിൽ വേദവസം വെറുതെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. കർത്താവ് പറഞ്ഞ വാക്ക് നമ്മളെല്ലാം അതിനെ ലഘൂകരിക്കും. നമ്മൾ പറയും കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല. നമ്മൾ പറയുന്നത് എന്തറിയാമോ? പ്രയാസമാണ് ബ്രദറെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ. പ്രയാസമാണെന്നാണ് കർത്താവ് പറഞ്ഞേ? ആണോ? ആണോ? അല്ല, കർത്താവ് പറഞ്ഞത് കഴിയുകയില്ല എന്നാ. കർത്താവ് കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ കഴിയുകയില്ല, അല്ലാതെ കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ പ്രയാസമാണെന്നല്ല. സ്തോത്രവും ഇല്ല, അല്ലേലൂയായും ഇല്ല, ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ഞാനതാ പറഞ്ഞത്, ഞാനിവിടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നൊന്നും അല്ലെന്നേ പ്രസംഗിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദോസം നിന്നായി പറയുന്നത് ഇല്ലേ, ഞാൻ എഴുതിയ വേദോസമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദോസം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ കാണാൻ നമുക്ക് പറ്റണം, അത് കഴിയുകയില്ല. എങ്ങനെയാണ് ഭൂമിയിൽ സമ്പാദ്യം ഉണ്ടാക്കുന്നത്? ഭൂമിയിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതങ്ങ് ചെയ്താൽ മതി, കൂട്ടിവെക്കുക, ഭൂമിയിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ സ്വർഗത്തിൽ എങ്ങനെയാണ് നിക്ഷേപം ഉണ്ടാക്കുന്നത് പറ. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ എന്തോ ചെയ്യണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദോസം പറയുന്ന പറഞ്ഞാൽ മതി, ഒറ്റ കാര്യമാണ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ പറഞ്ഞിരിക്കുന്നത്. എന്നറിയാമോ, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. വാക്യം വായിച്ചിട്ടുണ്ടോ? എന്തോ, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. വേറെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നുള്ളത്? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിന്റെ ദാരിദ്ര്യം കൊണ്ട് നീ മറ്റൊരാളെ സമ്പന്നനാക്കുമ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നത്.
പക്ഷേ ഒറ്റ ഒരെണ്ണത്തിൽ ഒരു ആമേൻ പറയണമെന്നുള്ളതാണ് നോക്കി, അത് മതി.
ഇതാണ് വേദപുസ്തകം പറയുന്നത്. ഭൂമിയിൽ നിക്ഷേപം ഉണ്ടാകുവാൻ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കൂട്ടിവെച്ചാൽ മതി, നിങ്ങൾക്ക് ഭൂമിയിൽ നിക്ഷേപം ഉണ്ടാകും. പക്ഷേ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തില്ല. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ ധനവാനായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അത് മാത്രം പോരാ, പിന്നെ എന്നെ വന്ന് അനുഗമിക്കുകയും വേണം, അത് വേറെ കാര്യം, രണ്ടും വേണം. പക്ഷേ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനുള്ള ഏക മാർഗം എൻ്റെ സമ്പന്നത മറ്റൊരാളുടെ ദാരിദ്ര്യത്തെ നികത്തുമ്പോഴാണ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നത്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ദ ബൈബിൾ സേയ്സ്. അപ്പോൾ മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി ഞാൻ ദരിദ്രനാകുമ്പോൾ ആ ദാരിദ്ര്യം ഉത്കൃഷ്ടമായ ദാരിദ്ര്യമാണ്. മൂന്ന് ദാരിദ്ര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പരിതാപകരമായ ദാരിദ്ര്യം, കഷ്ടമാണ്, ഒത്തിരി പേര് ദരിദ്രരാണ്, പരിതാപകരമായ ദാരിദ്ര്യം. രണ്ടാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം, നികൃഷ്ടമാണ്. മൂന്നാമത്തെ ദാരിദ്ര്യം, മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ദരിദ്രനാക്കുന്നത്. അപ്പോൾ അത് ഉത്കൃഷ്ടമായ ദാരിദ്ര്യമാണ്. നിങ്ങളതൊന്ന് ചെയ്തു നോക്ക്, എന്തോരം ആനന്ദമായിരിക്കും എന്നറിയാമോ? ആനന്ദം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങളുടെ ദാരിദ്ര്യം മറ്റൊരാളുടെ സമ്പന്നതയ്ക്ക് ഉതകുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പണം കിട്ടുമ്പോഴല്ല സന്തോഷം ഉണ്ടാകുന്നത്, പണം പോകുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. വെൻ യു ആർ ലൂസിങ് യുവർ മണി യു വിൽ ഗെറ്റ് ജോയ്, വെൻ യു ആർ ഗെയിനിങ് മണി യു വിൽ ഗെറ്റ് പ്ലഷർ. രണ്ട് വാക്കാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സുഖം, പണം കൂടുമ്പോൾ സുഖമുണ്ടാകും, പണം പോകുമ്പോൾ ആനന്ദമുണ്ടാകും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു, പണം, ഞാൻ വളരെ കാര്യമായി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന ഒരു പണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ, ഒരാളുടെ കിഡ്നി മാറ്റി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഒരു ഒരു കാറ് വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അവൻ്റെ പ്ലാസ്മ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തൊന്ന് വെക്കുക. എനിക്ക് കാറ് വാങ്ങിച്ചാൽ സുഖമുണ്ടാകും, ഞാനത് ട്രാൻസ്ഫർ ചെയ്താൽ എനിക്ക് ആനന്ദമുണ്ടാകും, ആനന്ദമുണ്ടാകും. ഇതൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതായ പാഠമാണ്. മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗോഡ് ഗിവ്സ് ഹിം ജോയ്. മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം അവന് സന്തോഷം നൽകുന്നു, ആനന്ദം നൽകുന്നു. ഞാൻ ഇടയ്ക്ക് കയറി പറയുന്ന, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ കയറി പറയും. ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവാചകന്മാർ പറയുന്നത് ഏറ്റെടുത്താൽ വിടുതല, ഏറ്റെടുത്താൽ വിടുതല. ഞാനിത് അനുഭവിക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട് പറയുന്നു. 40 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അതാണ് എനിക്ക് ആകെയുള്ള ബോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ലെങ്കിലും പ്രശംസിക്കുന്നത് ആവശ്യമായിരിക്കുന്നെന്ന് പൗലോസ് പറയുന്ന പോലെ ആകെ എനിക്കുള്ള ബോസ്റ്റിംഗ് അതേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. ഞാൻ അഭിനയിച്ചിട്ട് എന്തെടുക്കാനാണ്, എനിക്ക് എന്ത് സാധിക്കാനാണ് ഞാൻ അഭിനയിച്ചത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇവിടെ. ഓക്കെ, മോശ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മോശ കഷ്ടത എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തെന്ന. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നു, തെരഞ്ഞെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുത്തു. എപ്പോഴാണ് മോശ കഷ്ടത തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 80 വയസ്സിൽ അവന് ദൈവദർശനമുണ്ടായി, അവൻ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴല്ല തെരഞ്ഞെടുത്തത്. എപ്പോഴാണ് തെരഞ്ഞെടുത്തത് അറിയാമോ? നല്ല യങ്ങായിട്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ അടുത്ത ഫറവോനാകാനുള്ള സാധ്യതയോടെ വളരുമ്പോഴാണ് അവൻ ഫറവോന്റെ പുത്രിയുടെ പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ ധനം വലിയ, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. എപ്പോഴാണ്? When he was 40 years old, when he was young. അല്ലാതെ 80-ാമത്തെ വയസ്സിലല്ല അവൻ തീരുമാനമെടുത്തത്. 80-ാമത്തെ വയസ്സിലാണ് ദൈവം അവനെ പറഞ്ഞു വിട്ടതെങ്കിലും ദൈവം മോശ അവന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തത് അവന്റെ 40-ാമത്തെ വയസ്സിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. 80-ാമത്തെ വയസ്സിലല്ല, 40-ാമത്തെ വയസ്സിൽ അവൻ തീരുമാനിച്ചു, എനിക്ക് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടേണ്ട, എനിക്ക് മിസ്രയീമിലെ നിക്ഷേപങ്ങൾ വേണ്ട, എനിക്ക് താൽക്കാലിക ഈജിപ്റ്റ് ആ കാലയളവിലെ ഏറ്റവും സമ്പന്നമായ, സമ്പൽ സമൃദ്ധമായ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് ഈജിപ്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഈജിപ്റ്റിലെ അടുത്ത രാജാവാകാൻ വരെ സാധ്യതയുള്ള ഈ മോസസ് അത് വേണ്ടെന്ന് വെച്ചത് അവന്റെ 40-ാമത്തെ വയസ്സിലാ. ഹല്ലേലൂയ. അവനത് തെരഞ്ഞെടുത്തതാണ്. ഒരു റബിനിക് സ്റ്റോറി ഉള്ള സ്റ്റോറിയാണ് കേട്ടോ, അല്ലാതെ നടന്ന സംഭവമാണെന്നല്ല. ഈ റബിമാർ ഒത്തിരി കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഥകൾ ഉണ്ടാക്കിയതാണോ എന്തോ, പക്ഷെ അവരുടെ സ്റ്റോറീസ് വായിച്ചാൽ ഭയങ്കര രസമാണ്. വേദപുസ്തകമല്ല അത്, വേദപുസ്തകം വായിക്കുന്നവരെ വായിക്കാനുള്ളതല്ല, കഥയ്ക്ക് വേണ്ടി വായിക്കാം. പക്ഷേ ചില കഥകൾ വളരെ രസമാണ്. മോസസ് എങ്ങനെയാണ് വിക്കനായത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ഈ റബിനിക് കഥ ഇതിനകത്തുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസസ് കുഞ്ഞായിട്ട് ഫറവോന്റെ പുത്രിയുടെ മകനല്ലേ, അപ്പം കൊട്ടാരത്തിൽ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ, മുട്ടയിലെഴിഞ്ഞു നടക്കുമ്പോൾ ഫറവോൻ ഒരു ചട്ടിക്കകത്ത് ഈ കൽക്കരി കത്തിച്ച് കോൾ, ബേണിങ് കോൾസും മറ്റേ ചട്ടിക്കകത്ത് മിസ്രൈമിലെ ഏറ്റവും നല്ല ജുവൽസ് എല്ലാം കൂടി ഇട്ട് വെച്ചു. ഇവൻ നീന്തി, മുട്ടയെ നീന്തി വന്നിട്ട് ഏത് തൊടുവെന്ന് നോക്കി. ഇവൻ ആദ്യം വന്ന് ഈ ജുവൽസ് എല്ലാം ഇരിക്കുന്ന ചട്ടിയിൽ ഇങ്ങനെ വന്നെല്ലാം ഒന്ന് നോക്കി, നോക്കിയിട്ട് കണ്ണ് വെട്ടിച്ച് ഇപ്പുറത്ത് വന്ന് കോൾ കയ്യിലെടുത്തു. ഏതായി ബേണിങ് കോൾ കത്തുന്ന ഇത്. അപ്പോഴത്തേക്ക് കൈ പൊള്ളി അത് ഇട്ടു, നാക്കെ പിടിച്ചു, നാക്കെ പിടിച്ചപ്പോൾ നാക്ക് പൊള്ളി. അങ്ങനെയാണ് വിക്കനായി പോയെന്നൊരു സ്റ്റോറി ഇതിനകത്ത്, ഈ റബിനിക് സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട്. ഇത് കഥയാണ്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, അവനെന്ത് ചെയ്തു? മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ആ വാക്ക് കളഞ്ഞെടുത്ത് തെരഞ്ഞെടുത്തു, ചൂസ് ചെയ്തു. ആത്മീയത ഒരു ചോയ്സാ പ്രിയമുള്ളവരെ, അതൊരു ഗതികേടല്ല. ആത്മീയത എന്ന് പറയുന്ന ഒരു ചോയ്സാ. നിങ്ങൾ ആത്മീയമായി കർത്താവിനോട് അടുത്ത് ജീവിക്കാൻ തീരുമാനമെടുത്താൽ നിങ്ങൾ കഷ്ടത തിരഞ്ഞെടുക്കുകയാണ്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് ഒരു ഗതികേടല്ല, ആത്മീയത എന്നുള്ളൊരു ചോയ്സാ. അതിനകത്ത് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിന്റെ പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം നോക്കിയതുകൊണ്ടെന്ന്. ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ ലൗകികമായ ഒരു പുസ്തകം വായിക്കുന്നതിന് നേരെ വിപരീതമാണ് വേദപുസ്തകത്തിലെ ആശയങ്ങളെല്ലാം. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. പ്രതിഫലം നോക്കിയതുകൊണ്ട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിഫലം നോക്കുകയാണെങ്കിൽ എന്താ പ്രതിഫലം കിട്ടേണ്ടത്? ഫറവോന്റെ പുത്രിയുടെ മകനാകുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം? ഫറവോന്റെ പുത്രിയുടെ മകനായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? മേ ബി ഹി ഈസ് ദ നെക്സ്റ്റ് ഫാറോ, ഒരുപക്ഷെ അടുത്ത ഫറവോൻ അവനായിരിക്കും. അപ്പൊ പ്രതിഫലം നോക്കിയതുകൊണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം നോക്കിയതുകൊണ്ട് അവന്റെ സഹോദരന്മാരോടുകൂടെ ഏകീഭവിക്കുന്നത് അവൻ മാറ്റിവെച്ചെന്നാ പറയണ്ടേ. ഓ, അവന്മാർ അതിലേ കാണാൻ പോട്ടെ, അവന്മാർ ഇഷ്ടം ഉണ്ടാക്കി നടന്നുകൊണ്ട്, ഞാന് എനിക്ക് വലിയൊരു പ്രോസ്പെക്ട് ഉള്ള ഒരാളാണ്, എന്താണ് എനിക്ക് അടുത്ത ഫറവോനാകാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞ് പ്രതിഫലം നോക്കിയത് അതാണ്. നമ്മൾ മാനുഷികമായി നോക്കിയാൽ ഏറ്റവും വലിയ പ്രതിഫലം അടുത്ത ഫറവോനാകുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ അഥവാ അടുത്ത ഫറവോനാകാനുള്ള തീരുമാനം മാറ്റിവെച്ചെന്ന്. നിങ്ങൾ വേദോസം വായിക്കുമ്പോൾ ഒന്ന് ഇരുത്തി വായിക്കണേ. അതിനാ ഇത് ധ്യാനിക്കുക എന്ന് പറയുന്നത്. ധ്യാനിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് ഒറ്റയടിക്ക് വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഒന്ന് അതിന് ഗ്രീക്കും ഹീബ്രുവും ഒന്നും പഠിക്കുകയൊന്നും വേണ്ട. എബ്രായ ഭാഷ പഠിച്ചിട്ടൊന്നും അല്ല ഇതിനകത്ത്. ഞാനിപ്പം എബ്രായ ഭാഷയൊന്നും ഉപയോഗിച്ചൊന്നുമില്ലല്ലോ. ഇല്ല, വളരെ മലയാളത്തിൻ്റെ ഭാഷ തന്നെയല്ല ഞാൻ പറയുന്നത്. മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ നിങ്ങൾ പഠിച്ചോ. എന്നാലും ഇവിടെ പറയുന്ന ഒരു കാര്യം ഇത് നേരെ വിപരീതമാണ്. ലോകത്തിൻ്റെ വിപരീതമാണ് എല്ലാ കാര്യങ്ങളും ആത്മീയത. ഇവിടെ ഇവൻ പ്രതിഫലം എവിടെ നോക്കി? അവൻ നിത്യതയുടെ ദർശനം അവനുണ്ടായിരുന്നത് കൊണ്ട് അവൻ ചിന്തിച്ചു, അവൻ മനസ്സിലായി, ഇവിടെ ഫറവോന്റെ പുത്രിയുടെ മകനായി കഴിഞ്ഞാൽ ഇവിടെ സുഖിക്കാമെന്നുള്ളതേ ഉള്ളൂ, ഇവിടെ കുറച്ച് തൽക്കാല ഭോഗം കിട്ടുമെന്നുള്ളതേ ഉള്ളൂ, ഫറവോനായാലും കുറച്ച് സുഖിക്കാം, അല്ലാതൊന്നുമില്ല. പക്ഷെ നിത്യത നഷ്ടപ്പെടും. നിത്യത നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനായാൽ അടുത്ത ഫറവോനാകാമായിരിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ നിന്ന് ഏൽക്കുകയാണെങ്കിൽ അവന് നിത്യതയിൽ വലിയ ആളാകാം. ഞാനിത് പറയാൻ കാര്യം, വിശ്വാസികളിൽ 90% ആളുകളും ഇന്ന് ജീവിക്കുന്നത് നിത്യതയുടെ ദർശനത്തിലല്ല. ഇന്ന് ജീവിക്കുന്നത് ഇവിടെ സുഖിക്കാനാ, ഇവിടുത്തെ ജീവിതമേ ഉള്ളൂ. ഇന്ന് 90% വിശ്വാസികളുടെയും മനസ്സിൽ 99% പ്രസംഗങ്ങളും നിത്യതയെക്കുറിച്ചല്ല. 90% ജനങ്ങളും ജീവിക്കുന്നത് നിത്യതയുടെ ദർശനത്തിലല്ല, അവർ ജീവിക്കുന്നത് ഭൂമിയുടെ ദർശനത്തിലാണ്. അതിനകത്ത് ഈ ഇരിക്കുന്നതിനകത്തും ഒത്തിരി എണ്ണമുണ്ട്. ഭൂമിയുടെ ദർശനത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്റെ മെസ്സേജ് കേട്ടോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അത് മാറാൻ വേണ്ടിയാ പറയുന്നത്. നിങ്ങളെ കണ്ടം ചെയ്ത് നാളെ നരകത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകാനായി പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈജിപ്തിൽ താമസിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ വിസിറ്റ് ചെയ്തത് തന്നെയല്ല, ഞാൻ താമസിച്ചിട്ടുണ്ട് ഈജിപ്തിൽ. ഈജിപ്തിൽ ഞാൻ കർത്താവ് പറഞ്ഞനുസരിച്ച് ഈജിപ്തിൽ പോകാൻ പറഞ്ഞ് ഞാൻ ഈജിപ്തിൽ അങ്ങ് പോയി. ചുമ്മാ അങ്ങ് പോയി, അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതമൊക്കെ വലിയ രസമാണ്. ഒരു ദിവസം കർത്താവിനോട് ഈജിപ്തിൽ പോകാൻ പറഞ്ഞു. വിസ പോലും ഇല്ലാതെ ഞാൻ നേരെ ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരെ ഈജിപ്തിൽ പോയ ആളാണ് ഞാൻ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈജിപ്തിൽ പോയി ഞാൻ താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. ഒത്തിരി സ്ഥലങ്ങളിൽ സുവിശേഷം പറയാനൊക്കെ ഇച്ചിരി പേടിച്ചൊക്കെയാണ്. എന്നാലും സുവിശേഷമൊക്കെ പറയുകയും ട്രാക്റ്റുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചു. അവിടെ എവിടെ നിന്നൊക്കെ അതൊക്കെ ദൈവം എല്ലാം വഴികൾ ഒരുക്കി എന്ന് പറഞ്ഞാൽ മതി. ദൈവം ഒത്തിരി വഴികൾ ഒരുക്കി തന്നു, അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആഫ്രിക്കയിലെ എൻ്റെ യാത്രകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിലേക്ക് എടുത്ത് ചാടിപ്പോയതാണ് ഞാൻ. ഒരു മനുഷ്യനെ പോലും ആഫ്രിക്കയിൽ അറിയാൻ വയ്യാതെയാണ് ഞാൻ ആഫ്രിക്കയ്ക്ക് പോകുന്നത്. ഒരു മനുഷ്യനെ പോലും ഈജിപ്തിൽ അറിയാൻ വയ്യാതെയാണ് ഞാൻ ഈജിപ്തിൽ പോയത്. ഞാൻ പോയ മിക്ക രാജ്യങ്ങളിലും എന്നെ സ്വീകരിക്കാനൊന്നും ആളൊന്നും ഇല്ലായിരുന്നു. ആരാ എന്തുവാ എന്നൊന്നും അറിയാൻ വയ്യാതെ ചെന്ന് ചാടിയ സ്ഥലങ്ങളിലാണ് ഇന്ന് ദൈവം ആയിരക്കണക്കിന് സുഹൃത്തുക്കളെ കർത്താവ് തന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ പോലും കാണാതെ ഞാൻ ഇറങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് സുഹൃത്തുക്കളായും തന്നെയല്ല, ആത്മീയ ബന്ധത്തിൽ എൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളായിട്ടുണ്ട്. അത് കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് അത് വാക്ക് കേട്ടു എന്നുള്ള ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് പോകാനും ഒരു മടിയും ഇല്ലായിരുന്നു. പക്ഷെ ജീവൻ പണയം വെച്ചാണ് പലയിടത്തും പോയത്. അത് വേറെ കാര്യം, ജീവൻ പണയം വെച്ചാണ് പോയത്. പക്ഷേ ജീവൻ ആരുടെയാ? ആ കർത്താവിൻ്റെ. പിന്നിപ്പോൾ എന്തോന്ന് ഇപ്പോൾ പണയം. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിച്ചോണ്ട് റിസ്ക് എടുത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. റിസ്ക് എടുത്ത് ജീവൻ തന്നെ കളയുന്ന സ്ഥലങ്ങളിൽ ഞാൻ ആ സമയത്തൊക്കെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ശരിയാണോ, ബുദ്ധിപൂർവ്വം നമ്മൾ ഇടപെടേ. ഞാൻ പറയുന്നില്ല വീട്ടിലിരുന്നാലും ഇടി വെട്ടിയാലും മതി ചാകാൻ. എന്നാൽ പിന്നെ അതിനേക്കാളും നല്ലതല്ലേ കർത്താവിന് വേണ്ടി എവിടെങ്കിലും പോയി ചാകുന്നത്. നമ്മുടെ ഇവിടെ തെറ്റിദ്ധാരണയാണെന്ന് ഈ അതാണ് ഞാൻ പറഞ്ഞത്. നിത്യതയുള്ള ദർശനത്തിൽ ജീവിക്കുന്നവൻ ധീരന്മാർ ഒരിക്കലേ മരിക്കത്തുള്ളൂ, വീടുകൾ എല്ലാ ദിവസവും മരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു? നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങളുടെ ജീവൻ പോലും. ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോയി വൈകുന്നേരം കുപ്പൂസ് തിന്നുമെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. അതുപോലും നിങ്ങളുടെ കയ്യിലല്ല. പിന്നെ നിങ്ങൾ എന്തായി കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? എന്തിനായി കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ ഫലമേൽപ്പിച്ച്. അപ്പോൾ ഞാൻ ഈജിപ്തിൽ താമസിച്ച സമയത്ത് ഞാൻ ഈ മമ്മീസൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അതിനടുത്ത് താമസിച്ചതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ നടന്നു പോകുന്ന കൂട്ടത്തിൽ എനിക്ക് നടന്നു പോകാവുന്ന സ്ഥലത്ത് ഞാൻ കൈറോയിൽ താമസിച്ച സമയത്ത് ഈ പിരമിഡും മമ്മീസും ഒക്കെ ഈ മമ്മീസിനകത്ത് ഞാൻ ഹിസ്റ്ററിയുടെ പഠി ആ കാലഘട്ടത്തിലെ ഹിസ്റ്ററി ചുമ്മാ വായിച്ചു നോക്കിയിട്ടുള്ളത് കൊണ്ട് ഈ ആ കാലയളവിലെ ഫാറോമാരെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ റാംസസ് ഒക്കെ ആ മോസസിൻ്റെ കാലയളവിൽ ഉണ്ടായിരുന്ന ഫറോ ആണ്. അയാളുടെയൊക്കെ ബോഡി ഞാൻ അവിടെ മമ്മി ഇരിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ദൈവമായി ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? ഒരു തൊലിയൊക്കെ ഇളകി വൃത്തികെട്ട് മമ്മി ഒന്നും കണ്ടാൽ നല്ല സുന്ദരമൊന്നുമല്ല. പതിമൂവായിരം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന യുനോ ബോഡി ഇവര് ഇത് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് യുനോ കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലയിലാണ്, കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലയിൽ. ഒരു ഗ്ലോറിയും ഞാൻ അതിനകത്ത് കണ്ടില്ല. ഇതൊക്കെ എന്തിനാ സൂക്ഷിച്ചു വെച്ചതെന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. അല്ല സുന്ദരൻ സുന്ദരക്കുട്ടപ്പന്മാര് ഫാറോസ് ഒന്നും അല്ല അവരാരും, ആരുന്നിരിക്കും ഒരിക്കൽ. പക്ഷെ എങ്ങനെ ആയി തീർന്നു? മനുഷ്യന് കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലയിലായി തീർന്നു. മോസസ് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് ജീവിക്കുന്ന സമയത്ത് ഫറവോനെ മോസസ് ഇങ്ങനെ ചിന്തിച്ച് കാണും, ചിലപ്പോൾ ഞാനും നാളെ ഒരു ഫറവോൻ ആയേക്കും, റാംസസിന്റെ അടുത്തായിട്ട് എൻ്റെയും കൂടെ മമ്മി കൊണ്ട് വെക്കും, മനുഷ്യൻ വന്നിട്ട് കാൽക്കിച്ച് തുപ്പാനേ തോന്നത്തുള്ളൂ. എന്തോന്ന് മഹത്വം! എന്നാൽ ക്രിസ്തുവിൻ്റെ നിന്ദയങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ മറുരൂപമലയിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ വെളുവിള മിന്നുന്ന ഊടുപോകയിട്ട് അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്ന ആ മറുരൂപമലയിലെ കാഴ്ചയൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, കൊണ്ട കളയടാ ഫറവോന്റെ പുത്രിയുടെ മകൻ. I don't need to be called as the son of the Pharaoh's daughter. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് എനിക്കറിയാം എനിക്കൊരു നിത്യതയുണ്ട്. നിത്യതയിൽ ഹല്ലേലൂയ ഒരു മനുഷ്യന് മലക്കി വെളുപ്പിക്കാൻ കഴിയാത്തത്ര വെളുക്കുന്ന വെളുപ്പുള്ള ഡ്രസ്സുമായിട്ട് വെളിച്ചത്തിൽ നിൽക്കുവാൻ എനിക്ക് കഴിയും, മറുരൂപപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് കഴിയും. അത് കണ്ടതുകൊണ്ട്, ആ കണ്ണുള്ളതുകൊണ്ട്, നിത്യതയുടെ കണ്ണ് കിട്ടിയതുകൊണ്ട്, നിത്യതയുടെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് അവൻ ഈ ലോകത്തിലെ സകല താൽക്കാലിക പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും മിശ്രയിമിലെ സകല നിക്ഷേപത്തെക്കാളും ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതും എല്ലാം അവൻ നിരസിച്ചിട്ട് അവൻ ചൂസ് ചെയ്തു. എന്ത് ചൂസ് ചെയ്തു? കഷ്ടത. എന്തുകൊണ്ടാണ്? ബിക്കോസ് നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അറിയാമോ? മറ്റൊന്നുമല്ല, നിത്യതയെക്കുറിച്ച് ദർശനമില്ലാത്തത് കൊണ്ടാ, അത്രയേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നിത്യതയെക്കുറിച്ച് നിങ്ങൾക്കൊരു ദർശനമുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ നിങ്ങൾ തയ്യാറാകും. നിങ്ങളുടെ സഹോദരവർഗത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നത് നിങ്ങൾക്ക് തേജസ്സായിട്ട് വരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് തേജസ്സായി തീരുകയാണ്. എന്നാൽ അവന് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാവുന്നത് കൊണ്ട് ഐ എം നോട്ട് ജസ്റ്റ് ഒത്തിരി അതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല. നമ്മൾ ആക്സ് ചാപ്റ്റർ 7:22 ഓൺവേർഡ്സ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സോഡസ് പുറപ്പാട് ദിവസം 2:11-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ സഹോദരന്മാരെ കാണാൻ പോയിട്ട് എന്താ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീൽ വിതൗട്ട് മെച്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവൻ ആവേശം മൂത്തിട്ട് പല കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്കറിയാം. എന്താ രണ്ടുപേരെ തമ്മിൽ ഒരുത്തൻ ഒരു ഈജിപ്ഷ്യൻ ഒരു മിസ്രൈമ്യൻ ഒരു ഇസ്രായേലിനെ തല്ലുന്നത് കണ്ടപ്പോഴത്തേക്ക് അവനെ അടിച്ച് മണലിനകത്ത് പൂത്തി. രണ്ടാമത്തെ ആ ആളിൻ്റെ പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഡിപ്ലോമസിയൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങിയ കാര്യം അന്ന് കണ്ടത് രണ്ട് എബ്രായർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് ആ സീലൊക്കെ. എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊരു നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബോധ്യം എന്നറിയാമോ? ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയാണ് എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7:35 വായിക്കുമ്പോൾ ദൈവം തന്നെ തൻ്റെ ജനങ്ങളുടെ വിടുതലിന് വേണ്ടി തിരഞ്ഞെടുത്തുവെന്ന് അവൻ മനസ്സിലാക്കി. പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 7:35 അതിൻ്റെ 25 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് തൻ്റെ സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ നിരൂപിച്ചില്ല. അപ്പം ഇവൻ എന്തറിയായിരുന്നു? ഞാനാണ് ഈ ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി എന്നുള്ളത് അവൻ അറിയായിരുന്നു. അവനെങ്ങനെ അതറിഞ്ഞത്? അവനറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവൻ്റെ അമ്മ എന്ത് ചെയ്തു? അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നീ ജനിച്ചപ്പോൾ ഞാൻ നിന്നെ നോക്കി, ഞാനും നിന്റെ അപ്പനും കൂടെ നിന്നെ നോക്കിയപ്പോൾ നിന്നിലെ ഒരു ദിവ്യ സൗന്ദര്യം. മോശം ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നെന്നാണ് നമ്മൾ 7:20 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജനനത്തിങ്കൽ അവൻ ദിവ്യ സുന്ദരനായിരുന്നു. എന്താ ദിവ്യ സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ദൈവത്തിൻ്റെ ഒരു കോൾ അവൻ്റെ മേലുണ്ടായിരുന്നു. അതാ ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാ പിള്ളേരും സുന്ദരന്മാരല്ലേ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ പറയുന്നത്? അപ്പം ഏതെങ്കിലും അമ്മ ഇവനെ ഞാൻ ഉപേക്ഷിക്കാൻ പറ്റിയല്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് നല്ല സൗന്ദര്യമുണ്ട് എന്ന് ആരെങ്കിലും ഒരു തള്ള പറയുമോ? കാര്യം എല്ലാ കുഞ്ഞുങ്ങളും തള്ളമാർക്ക് എങ്ങനെയുള്ളതാണ്? സൗന്ദര്യമാണ് ഇല്ലേ? പക്ഷേ ഈ മോസസിനെ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ കുഞ്ഞ് ഒരു സാധാരണ പൈതലല്ല, ഈ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കോളുണ്ട്. ഈ കുഞ്ഞ് ഈ ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, എബ്രായ ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് മോശയെ ആണെന്ന് മോശയുടെ മാതാപിതാക്കൾക്ക് മനസ്സിലായി എന്നാണ് ഈ പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം. മോസസിൻ്റെ മാതാപിതാക്കൾക്ക് അറിയായിരുന്നു മോസസിനെയാണ് ദൈവം അവരുടെ വിടുതലിന് വേണ്ടി തിരഞ്ഞെടുത്തത്. മോശയുടെ മേലുള്ള ദൈവികമായ കോൾ ഇവർ മനസ്സിലാക്കിയിരുന്നു. ആ ദിവ്യ സൗന്ദര്യം, പ്രിയമുള്ളവരെ, നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അമ്മമാർ ഒത്തിരി ഇരിപ്പുണ്ടല്ലോ ഇവിടെ. നിങ്ങളെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, നിങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവർ എഞ്ചിനീയർ ആകും ഡോക്ടറാകും എന്നൊന്നും അല്ല കാണേണ്ടത്. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കോൾ എന്താണെന്ന് പെറ്റു വീഴുമ്പോഴേ തിരിച്ചറിയണം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ഇവനെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം എന്നാന്ന്. അതനുസരിച്ച് വേണം പിള്ളേരെ വളർത്താൻ. പിള്ളേരെ വളർത്തേണ്ടത് എൻ്റെ നഷ്ട സ്വപ്നങ്ങൾ ഈ കൊച്ച് നിർവഹിച്ചു തരുമെന്ന് പറയാൻ വേണ്ടിയല്ല. മിക്കവരും എന്തിനാണെന്നറിയാം പിള്ളേരെ എഞ്ചിനീയറിങ്ങിനെ വിടുന്നത്? അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ, എനിക്ക് ഐ ഐ ടി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഐ ടി ഐയെ പോകാൻ പറ്റുള്ളൂ, എന്നാൽ ഇവനെ ഐ ഐ ടി തന്നെ വിട്ടിട്ടുള്ളൂ എന്നാണ്. നമുക്കൊക്കെ പറ്റാഞ്ഞ കാര്യം സാധിക്കാൻ ഈ പിള്ളേരെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ കഴിവില്ലാത്ത, കഴിവുള്ള പിള്ളേർ പോട്ടെ, എൻ്റെ കഴിവുണ്ടെങ്കിൽ അവന് അഡ്മിഷൻ കിട്ടി അവൻ പോകുന്നെങ്കിൽ പോകട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അറ്റപ്പറ്റ മാർക്കും വാങ്ങിച്ച് എന്തോ ആ കാര്യമൊന്നു പോലും അറിയാൻ വയ്യാത്തവന് 25 ലക്ഷം കൊടുത്ത് എഞ്ചിനീയറിങ് വാങ്ങിച്ച് 4 കൊല്ലം കൊണ്ട് തീരണ്ട എഞ്ചിനീയറിങ് 10 കൊല്ലം കൊണ്ട് തീർത്ത് ഇവൻ പാലം പണിത താഴെപ്പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തിനാ ഇവനെ കൊണ്ട് ഈ കല്ലെടുപ്പിക്കുന്നത്? എന്തിനാ ഇവനെ കൊണ്ട് ഈ കല്ലെടുപ്പിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അവൻ്റെ കാലിബർ അനുസരിച്ച് അവൻ പഠിക്കട്ടെ, അവൻ പഠിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു വിരോധവുമില്ല, ലെറ്റ് ഹിം സ്റ്റഡി. പക്ഷേ നിങ്ങളുടെ നഷ്ടസ്വപ്നങ്ങൾ ഈ ചെറുക്കൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഒറ്റ ഒരാൾ ആമേനും പറയത്തില്ല, അല്ലെലിയായും പറയത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന വലിയ പാളിച്ച എന്ന് പറയുന്നത്. ഇവിടെയൊക്കെയാണ് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത്, ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങളുടെ പിള്ളേരുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവന് ആരായാലും അതിൻ്റെ മുകളിലാകണമെന്നായിരുന്നു അവൻ്റെ ചിന്ത. അത് പിന്നെ ഈ പലപ്പോഴും ഈ പിള്ളേരുടെ റാങ്കിൻ്റെ കാര്യം തന്നെ പറയുമ്പോഴും ഇതൊക്കെ നമ്മുടെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമാണ്. എത്രാമത്തെ റാങ്ക് ആടി? 7-ാമത്തെ. സൂസിയുടെ മോക്കോ? അവൾക്ക് 10-ാമത്തെ. ആ എന്നാൽ കുഴപ്പമില്ല, സൂസിയുടെ മോളെ മോള് നിൽക്കണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കൊച്ചിൻ്റെ പഠിത്തം പോലും ഇതെല്ലാം നമ്മുടെ പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാ ഈ കിടന്ന് പൊങ്ങച്ചം കാണിക്കുന്നത്? ഇവിടുന്നൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. ഒരാൾ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഈ പൊങ്ങച്ചങ്ങളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം വേണം നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാക്ക്, ഇതൊക്കെ നിങ്ങൾ ഇതങ്ങ് പ്രാക്ടീസ് ചെയ്യുക, ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എന്തൊരു സുഖമായിരിക്കും അറിയാമോ? ഞാൻ പറഞ്ഞില്ല പ്രാക്ടീസിന്? എൻ്റെ വീട്ടിൽ കൊച്ചുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റാങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് വീട്ടിൽ മിണ്ടിപ്പോയേക്കല്ലെന്ന്. കൊച്ചുണ്ടാകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുമില്ല. ഓരോ 3 എണ്ണമുണ്ട്, 3 എണ്ണത്തിനെ വളർത്തിയിട്ടായി പറയുന്നത്, അതല്ലാതെ വളർത്താതൊന്നുമല്ല പറയുന്നത്. 3 എണ്ണത്തിനെ വളർത്തിയിട്ട് ഞാൻ പറയാം പോയിരുന്നു പടിയടി എന്നൊന്നും ഞങ്ങളുടെ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഭാര്യയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഈ പോയിരുന്ന് പടിയടി പടിയടി എന്ന് പറഞ്ഞ് ഈ ശബ്ദം കേട്ടില്ലെങ്കിൽ പഠിക്കത്തില്ല പിള്ളേരെയും, അതാണ് അതിനകത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് തനിയെ പഠിക്കാൻ അവർക്ക് അറിയത്തേ ഇല്ല. കാര്യം അവർ പഠിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പനും അമ്മയ്ക്കും വേണ്ടി. അതുകൊണ്ട് അപ്പനില്ലെങ്കിൽ പഠിക്കത്തില്ല, അമ്മയില്ലെങ്കിൽ പഠിക്കത്തില്ല. എന്നാൽ പിള്ളേരോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നാണെന്നറിയാമോ? വേദോസം പറയുന്നത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിനെന്ന വണ്ണം ചെയ്യണം. അതുകൊണ്ട് തിന്നാലും കുടിച്ചാലും അങ്ങനെയാണെങ്കിൽ പഠിക്കുന്നത് പിന്നെ ആർക്ക് വേണ്ടിയാണ്? യു ആർ സ്റ്റഡിയിങ് നോട്ട് ഫോർ യുവർ സെൽഫ്, യു ആർ സ്റ്റഡിയിങ് നോട്ട് ഫോർ ആസ്, യു ആർ സ്റ്റഡിയിങ് ഫോർ ജീസസ്. പിന്നെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് പിള്ളേരൊക്കെ പഠിക്കുകയും ചെയ്തു. എല്ലാത്തിനും ഒരെണ്ണത്തിന് പോലും ക്യാപിറ്റേഷൻ ഫീ കൊടുക്കാതെ നല്ല കോളേജസിൽ അഡ്മിഷനും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പിള്ളേരെ വളർത്തുമ്പം പിള്ളേരെ വളർത്തുന്നതിന് വേണ്ടി തന്നെ ഒരു ക്ലാസ് എടുക്കേണ്ടത്. അമ്മമാർ ഒത്തിരി കണ്ടതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കണം. പിള്ളേർ എന്ന് വെച്ചുകൊണ്ട് കിടന്ന് ചാടിയൊന്നും വേണ്ട കേട്ടോ, നാളെ അങ്കിൾ പറഞ്ഞ കേട്ടായിരുന്നല്ലോ എന്നൊന്നും പോയി പറഞ്ഞേക്കല്ലേ. അങ്കിൾ പറഞ്ഞ കേട്ടല്ലോ, മൊത്തം കേൾക്കണം. അതായത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണമെന്നാണ് പറഞ്ഞത്? കർത്താവിനെന്ന വണ്ണം പഠിക്കണം. കർത്താവിനെന്ന വണ്ണം എന്ന് പറയുമ്പോൾ കർത്താവിനൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യത്തുള്ളൂ. നമ്മുടെ പിള്ളേർ പഠിക്കണം, എങ്ങനെ പഠിക്കണം? ഞാൻ പഠിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ പഠിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് ആവശ്യമാണ്. മോസസിന്റെ ഏറ്റവും വലിയ അവനുണ്ടായ ഗുണം എന്താണെന്നറിയാം? അവൻ്റെ അമ്മയുടെ കുഞ്ഞായിട്ട് വളരാൻ അവന് പറ്റി. എങ്ങനെ? വേറെ കൊട്ടാരത്തിലാ വളർന്നതെങ്കിലും അമ്മയാണ് മുലകുടി മാറുന്നത് വരെ അവൻ്റെ അമ്മയാണ് അവനെ വളർത്തിയത്. ആ പ്രായത്തിനിടയ്ക്ക് അവൻ്റെ മനസ്സിൽ അവൻ ആരാണെന്നും അവനെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്നും ആ അമ്മ ശരിയായിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിരുന്നു. 5 വയസ്സ് വരെ മുല പിടിച്ചെന്ന് വെച്ചോ, ഏറ്റവും കുറഞ്ഞത്. ആ 5 വയസ്സിനകത്ത് 5 വയസ്സിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവരെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്നുള്ളത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം. 5 വയസ്സ് കഴിഞ്ഞിട്ടല്ല. ഒരു തള്ള ഒരു കൗൺസിലർ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സർ എൻ്റെ മോക്ക് എനിക്ക് എൻ്റെ മോനിപ്പോൾ 5 വയസ്സായി, എന്ന് തൊട്ടാണ് അവൻ ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്? ഡോക്ടർ പറഞ്ഞാണെന്നറിയാം, സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, ഐ എം സോറി മാം, യു ആർ 6 ഇയേഴ്സ് ലേറ്റ് എന്ന്. കൊച്ചിന് എത്ര വയസ്സായി? 5 വയസ്സ്. നിങ്ങൾ 6 വർഷം താമസിച്ചു പോയെന്ന്. ആത്മീയ കാര്യങ്ങൾ കൊച്ചിന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ 6 വർഷം താമസിച്ചു പോയി. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ ആ കുഞ്ഞിന് ആത്മീക പരിപോഷണം കൊടുക്കണം മാതാപിതാക്കൾ. അങ്ങനെ വേണം കുഞ്ഞിനെ വളർത്താൻ. ഹല്ലേലൂയ. അങ്ങനെ മോശയുടെ അമ്മ അവനോട് പറഞ്ഞു, കുഞ്ഞെ നീ ജനിച്ചപ്പോൾ തന്നെ നിന്നിൽ ഞങ്ങളുടെ ദിവ്യ സൗന്ദര്യം കണ്ടു. നിന്നെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിന്നെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ജനതയുടെ വിടുതലാണ്. അവൻ്റെ മനസ്സിലത് കയറി. 5 വയസ്സിന് മുമ്പ് തന്നെ അവൻ്റെ മനസ്സിലത് കയറി. അവൻ നല്ല യുവാവായപ്പോൾ, അന്നത്തെ കാലഘട്ടത്തിലൊക്കെ 40 വയസ്സെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ 40 വയസ്സാകുമ്പോഴത്തേക്ക് ബി പിയും ഷുഗറും എല്ലാം പിടിക്കും. പക്ഷേ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലല്ലോ. അന്ന് യങ്ങാണ്, അറ്റ് ഈസ് യങ് ഏജ്. ഇപ്പോൾ ഒരു 20-22 വയസ്സുള്ള ഒരു യുവാവിനെ പോലെയാണ് അന്ന് 40 വയസ്സുള്ള വ്യക്തി എന്ന് പറയുന്നത്. അന്ന് അവൻ്റെ യങ് ഏജിൽ അവൻ മനസ്സിലാക്കി, എൻ്റെ ജനത്തിന് ഈ ജനത്തിൻ്റെ വിടുതൽ ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ 40 വർഷമായിട്ട് വേദോസം പ്രസംഗിക്കുന്ന ആളാണ്, വേദോസം പഠിപ്പിക്കുന്നുണ്ട്. ഈ 40 ഇയേഴ്സായിട്ട് ഞാൻ വേദപുസ്തകം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലേ പറയത്തുള്ളൂ. എൻ്റെ മനസ്സിൽ തോന്നുന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന പ്രസംഗിക്കാനാണെങ്കിൽ ഇവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. അത് വേറെ, അത് എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ്. അതിനല്ല ദൈവം എന്നെ, ദൈവം എനിക്ക് വചനം തന്നിട്ടുണ്ട്. ആ വചനമാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അത് മാത്രമേ പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്ത്? അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ കാണണമെന്ന് തോന്നി. അവൻ താൻ മുഖാന്തരം 25 ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. അപ്പോൾ ഇവൻ അറിയാമായിരുന്നു എന്ത്? ഞാൻ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾക്ക് രക്ഷ ഉണ്ടാകുന്നതെന്ന്. എന്നാൽ 2 എബ്രായർ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് അവരെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അവൻ ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും അന്യായം ചെയ്യുന്നവൻ ഉന്തിക്കളഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആര്? എന്താ അവൻ ചോദിക്കുന്നത് അറിയാമോ? എടാ ഞാൻ ഇത് ഞാനും എബ്രായനും തമ്മിലുള്ള പ്രശ്നം. നീ ആരാ? യു ആർ ആണ് ഈജിപ്ഷ്യൻ. അവൻ പറഞ്ഞ കാര്യം ഒന്നാണ്, നീ ഒരു മിസ്ലൈമ്യനാണ്, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട, കാരണം നീ ഒരു മിസ്രൈമ്യനാണ്, നീ ഈജിപ്ഷ്യനല്ല, നീ എബ്രായനല്ല, നീ ഒരു മിസ്രൈമ്യനാണ്. ഇതവൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞു. അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് ഇസ്രായേല്യനാവുക എന്നുള്ളതാണ്. അവിടം തൊട്ടാണ് അവൻ അവൻ്റെ മിസ്രൈമ്യത്വം ഉരിഞ്ഞു കളയുന്നത്. അതുകൊണ്ട് അവൻ മിസ്രൈമിലെ സകല ജ്ഞാനവും ഉപേക്ഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ രാജാവിൻ്റെ കോപം ഭയപ്പെട്ട. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അവൻ പേടിച്ചോടിപ്പോയെന്ന. പക്ഷേ എബ്രായ ലേഖനകാരൻ എഴുതുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്തറിയാമോ? എന്താ എഴുതിയിരിക്കുന്നത്? അവൻ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ട് ഓടിപ്പോയെന്ന്. എന്താണെന്നറിയാമോ? പേടിച്ചു പോയതല്ല, അവന്റെ മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്തു, എന്നെയാണ് ദൈവം ഇവരെ വീണ്ടെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഒരു മിസ്രയിമ്യനാകാൻ ഞാൻ തയ്യാറാണ്. മിസ്രയിമ്യനാകാനല്ല, ഞാനൊരു എബ്രായനാകാൻ ഞാൻ തയ്യാറാണ്. കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയായിട്ട് ജീവിച്ചാൽ എനിക്ക് ഫറവോനാകാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കൊരിക്കലും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാകാൻ കഴിയില്ല. അതുകൊണ്ട് മിസ്രയും വിട്ടവൻ ഓടിപ്പോകുന്നത് എബ്രായനാകാൻ വേണ്ടിയാണ്. അങ്ങനെ എബ്രായൻ, അവന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, സംഹാവ് എന്റെ സഹോദരന്മാരുടെ വീണ്ടെടുപ്പ്. അതിനുവേണ്ടി അവൻ ഫറവോനാകുന്നത് മാറ്റിവെച്ചു. അതിനുവേണ്ടി അവൻ മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളും വേണ്ടാന്ന് വെച്ചു. അതിനുവേണ്ടി മിസ്രയീമിലെ ജ്ഞാനം അവൻ വേണ്ടെന്ന് വെച്ചു. മോശ മിസ്രയീമിലെ സകല ജ്ഞാനം അഭ്യസിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് അവനെപ്പോലെ ജ്ഞാനിയായി, അവനെപ്പോലെ മിസ്രയീമ്യ ജ്ഞാനം ഉണ്ടായിരുന്ന ഒരാളും മിസ്രയീമിലില്ല. He was the best in everything. He was the best. പക്ഷെ അവൻ അതെല്ലാം ഉരിഞ്ഞു വെച്ചു. എന്തിനാ? എന്നെ കുറിച്ചുള്ള ദൈവോദ്ദേശ്യം, ഞാൻ മിസ്രയീമ്യനായി ഫറവോനാകാനല്ല, എന്നെ കുറിച്ചുള്ള ദൈവോദ്ദേശ്യം ഞാൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാകാനാ. അതാണ് നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യം. ലോകത്തിന്റെ ഉയർച്ചയല്ല എന്നെ കുറിച്ചുള്ളത്, ലോകത്തിന്റെ ഉയർച്ച നേടാനല്ല നമ്മൾ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടത്. ദൈവം അവരെ കുറിച്ച് എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് നേടാനാ. നിന്റെ കുഞ്ഞിന്മേലുള്ള ദൈവവിളി എന്താണെന്ന് മനസ്സിലാക്ക്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ വളർത്ത്. അല്ലാതെ നിന്റെ നഷ്ടസ്വപ്നങ്ങൾ ഇവൻ പൂർത്തീകരിക്കുമെന്ന് വെച്ച് നടക്കാനൊന്നും അല്ല. അതുപോലെ ചെയ്യുവോ? അതുമില്ല. ഏറ്റവും ഒളിയിൽ അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും. ഏറ്റവും അത്ര നടക്കി. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. പിള്ളേരെ കോമ്പറ്റിറ്റീവ് ആയിട്ട്, ഞാൻ ഈ മെട്രോ സിറ്റീസിലൊക്കെ ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ തള്ളമാരൊക്കെ എൻ്റെ അടുത്ത് പറയും, ബ്രദറെ വാട്ട് യു സെഡ് ഈസ് ബിബ്ലിക്കൽ, വി നോ ദാറ്റ്. പക്ഷേ വേദവസ്വപ്രകാരം അങ്ങനെ ആണെങ്കിലും ഇതൊരു കോമ്പറ്റിറ്റീവ് വേൾഡ് അല്ലേ? ഇതൊരു വല്ലാത്ത ഒരു മത്സര ലോകമല്ലേ? ഇവിടെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഇതിനകത്ത് പിന്തള്ളി പോകത്തില്ലേ? Only a smart mouse wins in this rat race ennu thana parayanundu. Ee rat race ile oru smart mouse, oru computer inde parasyam aanu ketto ennaanu. Only a smart mouse wins in this rat race. Appa ingane ee oru rat race inagathu nammala kunjungal competitive aayittu valannillengil avaru pindallappettu pogayille. Thallamara ennodu choikkuna njan parayanundu valathikko. പക്ഷേ അവരാദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെയായിരിക്കും. കോമ്പറ്റിറ്റീവ് ആയിട്ട് വളർത്തുന്ന പിള്ളേരൊന്ന് വളരട്ടെ, ആദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെയായിരിക്കും. തുള്ളി വെള്ളം കിട്ടുമെന്ന് ഒറ്റ ഒരെണ്ണം പ്രതീക്ഷിക്കണ്ട. കോമ്പറ്റിറ്റീവ് ആയിട്ട് വളർന്ന ഒരുത്തനും ഇവിടെ ഇല്ലല്ലോ. അവൻ ജർമ്മനിയിലും അമേരിക്കയിലും അല്ലേ, കാനഡയിലല്ലേ, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ. പ്രവാചകൻ വന്ന് പറഞ്ഞു, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ ഇവിടെ വന്ന് എന്ത് സുഖമാണെന്നറിയത്തില്ല, തണുത്ത് വിളച്ചിങ്ങനെ കൂനിക്കൂടിയിരിക്കുന്നു, എന്ത് സുഖമാ. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യം, ഇതിനകത്ത് എന്തോ ഇത്ര വലിയ സോന്ന്, ഇങ്ങനെ വിളച്ച് എല്ലാ ദിവസവും രാവിലെ പുറത്തിറങ്ങി മഞ്ഞും വാരി, ഇതിനകത്ത് വല്ല സുഖമുള്ളു എനിക്ക് മനസ്സിലാകുന്നില്ലേ. മഞ്ഞ് വൈകുന്ന നാട്ടിൽ പറഞ്ഞു വിടുവന്ന് ഏതാണ്ട് വലിയ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളെ വഞ്ചിക്കുകയാണ് ജനം. ഈ പ്രവാചകന്മാരും നിങ്ങളെ വഞ്ചിക്കുകയാണ്. എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, നിന്റെ കുഞ്ഞിന്മേലുള്ള ദൈവഹിതം എന്താണെന്ന് നീ തിരിച്ചറിയണം. അതിനുവേണ്ടി ആ കുഞ്ഞിനെ ഒരുക്കണം. അതാണ് ഭാഗ്യം. എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവോദ്ദേശ്യം നിർവഹിക്കാൻ എൻ്റെ കുഞ്ഞിനെ ഒരുക്കുന്നതാണ് എൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ സഹോദരവർഗത്തിൻ്റെ വിടുതൽ എന്നുള്ളത് മാത്രം. അതുകൊണ്ട് എന്താണ്, അവൻ മിശ്രയിമെ ഞാൻ ഉപേക്ഷിച്ചു സഹോദരന്മാരോട് ഏകീഭവിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, യിത്രോവിൻ്റെ മകൾ സിപ്പോറ അവിടെ വെള്ളം കോരാൻ വന്ന്, നിങ്ങൾക്കറിയാം വെള്ളം കോരാൻ വന്ന് മോശം ഇടപെട്ടത് കൊണ്ട് അവൾക്ക് പെട്ടെന്ന് വെള്ളം കിട്ടി. അവൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചോദിച്ചു, എങ്ങനെയാ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇന്ന് ഇത്ര നേരത്തെ വന്നതെന്ന്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മിശ്രയിമ്യം ഞങ്ങളെ സഹായിച്ചു. ഇത് കേട്ടതും മോശയുടെ ചാങ്കടിച്ചു പോയി. മിശ്രയിമ്യൻ അല്ലാതാകാനാണ് ഇത്രയും ഓടിയത്. ഇവിടെ വന്നപ്പോൾ പറയുക, ഒരു മിശ്രയിമ്യൻ ഞങ്ങളെ സഹായിച്ചു. അന്നേരം മോശയൊരു തീരുമാനമെടുത്തു, എനിക്ക് എബ്രായനാകണമെങ്കിൽ ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഒരു ഇടയനാവുക. എന്നാണെന്നറിയാമോ, മിസ്രൈമ്യർക്ക് ഇടയന്മാർ അറപ്പാകുന്നു. ആര് മാത്രമേ ഇടയപ്പണി ചെയ്യത്തുള്ളൂ? എബ്രായർ മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്കൊരു ഇടയനാകണം. എന്തിനാണെന്നറിയാമോ, എനിക്ക് എബ്രായനാകണം, എനിക്ക് മിസ്രൈമ്യത്വം ഉപേക്ഷിക്കണം. അവൻ ഇടയനായി ദൈവവനെ വിളിച്ചു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഗോഡ് കോൾ ഹിം, ദൈവവനെ, അവൻ ദൈവാശ്രയം. അത് വലിയ തമാശയാണ്. ദൈവം അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം, അവൻ ചെന്ന് ചോദിക്കും, ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഹൂ ഹൗ ഐ ടു സ്റ്റാൻഡ് ബിഫോർ ഫാറോ, ഈ ഫറവോൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരാ, ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നില്ല, ആ മോശെ അങ്ങനെ നീ പറയാതെ, അങ്ങനെ ഒരു നിരാശയുടെ വാക്കുകൾ പറയാതെ. നമ്മുടെ പ്രവാചകന്മാരൊക്കെ നിരാശയുടെ വാക്കുകൾ ഒന്ന് പറ, ഞാൻ വിജയിക്കും, ഞാൻ നേടും എന്നൊക്കെ ഒന്ന് പറ. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ്, കുഞ്ഞെ നിന്റെ വായി നീ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. 40 കൊല്ലം മുമ്പ് നീ പറഞ്ഞത് ഞാൻ അല്ലാതെ ആരാ ഫറവോൻ്റെ മുമ്പ് ഇരിക്കുന്നതാണ്. അന്നൊക്കെ ഇവൻ്റെ ചിന്ത എന്നറിയാമോ, ആ ഈ എബ്രായർക്ക് വല്ലതും ഫറവോൻ്റെ മുമ്പ് നിൽക്കാനറിയാമോ, രണ്ട് വാക്ക് പറയാനറിയാമോ, ദൈവം എന്നെ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർത്തിയെടുത്ത് എന്തിനാണെന്നറിയാമോ, ഫറവോനോട് രണ്ട് വാക്ക് പറയാനും അവനെതിരെ നിൽക്കാനും ഒക്കെ ഞാനല്ലാതെ പിന്നെ ആരാ, ഞാനല്ലാതെ ആര് ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞ മോശ 40-ാമത്തെ വയസ്സിൽ പറഞ്ഞ മോശ 80-ാമത്തെ വയസ്സിൽ പറയാ, ഫറവോൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരാന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പോഴാടാ നീ ഫിറ്റായത്, ഇത് കേൾക്കാൻ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. ഇത് നീ നേരത്തെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ കുറേ താമസിച്ചു പോയി. താമസിച്ചു പോയെന്നുള്ളതിൻ്റെ തെളിവല്ലാന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾ 400 സംവത്സരം മിസ്രൈമിൽ വസിക്കുമെന്നാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. പക്ഷേ എത്ര നാൾ താമസിച്ചു, 430 സംവത്സരം അവിടെ താമസിക്കേണ്ടി വന്നു. എൻ്റെ ചിന്തയാ, വേദസ്ഥത്തെ തെളിവൊന്നുമല്ല. മോശം ഒരു 30 വർഷം മുമ്പേ ഇത് പറഞ്ഞായിരുന്നെങ്കിൽ 30 വർഷം മുമ്പേ ഇസ്രായേൽ മക്കൾ വിടുവിച്ചപ്പെട്ടേ. അവൻ 50-ാമത്തെ വയസ്സിലെങ്ങാണ് ഇത് പറഞ്ഞായിരുന്നെങ്കിൽ അന്നേ കർത്താവിന് മോശെ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ ഇതൊന്ന് പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു കർത്താവ്. എന്ത്? ഫറവോൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരാണ്? കർത്താവ് പറഞ്ഞു, നീ ആരാണെന്ന് ചോദിച്ചാൽ നീ ഒന്നുമല്ല. അതാ വേണ്ടത്, നീ ഒന്നും അല്ലാതാകാൻ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. നിന്റെ കയ്യിൽ എന്നാ ഉള്ളത്? ആകെപ്പാടെ ഒരു വടി നിലത്തിട്ടാ. അത് നിനക്കറിയാം, സ്റ്റോറിയെല്ലാം അറിയാം. ആ ഒരു വടിയും കൊണ്ട് തിരിച്ചടങ്ങുമ്പോൾ അവിടെ പറഞ്ഞിരുന്നു, മോശ യഹോവയുടെ വടി കയ്യിലെടുത്തു. ഇന്നലെ വരെ ആരുടെ വടിയായിരുന്നു? മോശയുടെ വടിയായിരുന്നു. ഇപ്പം ആരുടെ വടിയാ? ദൈവത്തിൻ്റെ വടി. പ്രിയമുള്ളവരെ, അവൻ തിരിച്ചു പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്നറിയാമോ, മിസ്രൈമിലേക്ക് അവൻ പോന്നപ്പോൾ എഴുതിയിരിക്കുന്ന വാക്യൊന്ന്, അവൻ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പോഴവൻ തിരിച്ചു പോകുന്നതും രാജാവിൻ്റെ കോപം ഭയപ്പെടാതാ. കാര്യം തിരിച്ച് ചെന്നാൽ ആര് കൊല്ലും? ഫറവോൻ കൊല്ലും. കൊല്ലട്ടെ, അവന് കൊല്ലാൻ പറ്റില്ല. ധൈര്യത്തോടെ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ തന്നെ എങ്ങോട്ട് പോകുന്നു? മിസ്രൈമിലേക്ക് പോകുന്നു. അതാണ് ദൈവം നൽകുന്ന ധൈര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് കഴിയുന്നത് കർത്താവ് നമ്മളെ നിയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക കൃപയാത്. അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ പേടിയായിരിക്കും. പക്ഷെ ആ കൃപ നമ്മൾ പ്രാപിക്കണം, ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് പ്രാപിക്കണം. ദൈവം എന്നെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നിത്യതയുടെ ദർശനം ഉണ്ടാകണം. മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ അവൻ മിസ്രൈമിലേക്ക് പോകാൻ തുടങ്ങിയപ്പം സിപ്പോറ പുറകെ പോയി. നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം. സിപ്പോറ പുറകെ പോയി, ഞാൻ വിടത്തില്ല, ഞാനും വരും. എന്തിനാടി? അവിടെ ചെന്ന രാജാവ് കൊല്ലും, ഫറവോൻ കൊല്ലും, ഞാനും വരിക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറകെ ഇറങ്ങി തിരിച്ചു. സത്രത്തിൽ വെച്ച് ദൈവം മോശയോട് എതിരിട്ട് മോശയെ കൊല്ലാൻ നോക്കിയൊന്നു. ഇത് വായിച്ചപ്പോൾ ഞാനാദ്യം ചിന്തിച്ചടാ, ഇത് കൊള്ളാമല്ലോ. അനുസരണത്തോടുകൂടെ ഇറങ്ങിപ്പുറപ്പെട്ട മോശയെ ദൈവം തന്നെ കൊല്ലാൻ പരിശ്രമിക്കുന്നു. എന്താണ് ഇത്? സിപ്പോറയോടുള്ള ഒരു സന്ദേശമാണ്. സിപ്പോറയോട് ദൈവം പറയുകയാണ്, എടി മോശ ചാകണമെങ്കിൽ, അവനെ എനിക്ക് കൊല്ലണമെങ്കിൽ, മിസ്രൈമി കൊണ്ട കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ വെച്ച് വേണമെങ്കിലും എനിക്ക് കൊല്ലാം. അവൻ ചാകണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മിസ്രൈമിലെ ഫറവോനല്ല, ഞാനാ. അതുകൊണ്ട് മാനമര്യാദയ്ക്ക് അവനെ പറഞ്ഞുകൂടെ, അവൻ ഞാൻ അവനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇഫ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡു വാട്ട് ഐ വോണ്ട് ഹിം ടു ഡു, ദെൻ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ബീയിങ് എ ലൈവ് ഫോർ ലോങ്ങർ ടൈം? ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഭൂമി ഞാൻ ജീവിച്ചിട്ട് എന്തെടുക്കാനാ? ഒന്നുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് സിപ്പോറയുടെ പറയുകയാണ്, മരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് വേണമെങ്കിലും മരിക്കാം, മരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് വേണമെങ്കിലും മരിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വീട്ടിൽ ഇടിക്കുമ്പോൾ ഇടി വെട്ടിയാലും ചാകണമെങ്കിൽ ചാകും ഇല്ലേ, ഇടി വെട്ടിയാലും ചാകും, ഷോക്ക് അടിച്ചാലും ചാകും, ഒന്നുമില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നാലും ചാകും, സ്ട്രോക്ക് വന്നു വേണം ചാകും. ഇതിനേക്കാളൊക്കെ നല്ലതല്ലേ കർത്താവിന് വേണ്ടി മരിക്കുന്നത്? മരണത്തെക്കുറിച്ച് നമുക്കുള്ള ഈ ഭീതി ആദ്യം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നതല്ല. ജിമ്മലിയിട്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ, ഹീസ് നോ ഫൂൾ ഹു ഗിവ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നിന് വേണ്ടി, സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നവൻ ഒരിക്കലും ഒരു വിഡ്ഢിയല്ല. എൻ്റെ എൻ്റെ ജീവൻ, എൻ്റെ ആരോഗ്യം ഇതൊന്നും എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നൊന്നുമല്ല. എനിക്ക് സൂക്ഷിക്കാൻ പറ്റാത്തത്, നഷ്ടപ്പെടുത്താൻ കഴിയാത്ത നിത്യതയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുകളഞ്ഞാൽ ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല. കാര്യം നിത്യതയെക്കുറിച്ചുള്ള ദർശനമുള്ളവന് അതാണ് പ്രശ്നം. ഇന്നത്തെ പ്രശ്നമാണെന്ന് അറിയാമോ ഈ ഇടിക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികളിൽ 90% നിത്യതയെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരൊന്നുമല്ല, പക്ഷെ നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിത്യതയിലൊരു ദർശനമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പണം പോകും, നമ്മുടെ മനസ്സിൽ നിന്ന് ആരോഗ്യം പോകും, നമ്മുടെ മനസ്സിൽ നിന്ന് പദവികൾ പോകും, ഇതൊക്കെ പോയി കിട്ടും. എന്ത് വേണം? നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം. ഹല്ലേലൂയ. ഇവിടെ മരണത്തെ ഭയപ്പെടാതെ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവൻ്റെ മനസ്സിലൊന്ന് ഒരു കാര്യമേ ഉള്ളൂ, മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ. അവൻ എന്തിനാ പോയത്? അവന് വേണ്ടിയാണോ പോയത്? അല്ല. അവന് ഫറവോനാകാനാണോ പോയത്? അല്ല. അവന് രാജാവാകാനാണോ പോയത്? അല്ല. അവൻ്റെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? എൻ്റെ സഹോദരന്മാരുടെ വിടുതൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹോദരൻ്റെ സൂക്ഷിപ്പുകാരെന്ന് പറയുമ്പോൾ, ഒന്ന്, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ വ്യക്തികളെയും സ്നേഹിക്കുന്നവരും കരുതുന്നവരും അവർക്ക് വേണ്ടി ചെലവിടുന്നവരും ആയിരിക്കണം. രണ്ട്, എൻ്റെ സഹോദരന്മാർ, സഹോദരവർഗം, ആ സഹോദരവർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ അഭിവാഞ്ച എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. മോശയ്ക്ക് ഇൻഡിവിജ്വലായിട്ടുണ്ട്. അവൻ്റെ സഹോദരനായ അഹരോന് വേണ്ടി ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൽ ചാപ്റ്റർ 9-ൽ അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അഹരോനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചെന്നാൽ ഞാൻ അവന് വേണ്ടി അന്ന് അഹരോന് വേണ്ടിയും അപേക്ഷിച്ചു. അവൻ പറഞ്ഞില്ല, കർത്താവേ എൻ്റെ കുറ്റമല്ല, അഹരോൻ അത് കാണിച്ച, ഞാനിപ്പോൾ എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞില്ല. അവൻ ചാടി വീണു, ഇല്ല കർത്താവേ, എൻ്റെ സഹോദരൻ അഹരോൻ, അവനോടൊന്നും ചെയ്യരുതേ. അതുകൊണ്ട് അഹരോൻ ജീവിച്ചതെന്നാണ് പറയുന്നത്. അഹരോനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും യഹോവയുടെ കോപം ജ്വലിച്ചു. സ്വന്തം സഹോദരന് വേണ്ടി, ഞാൻ ഇതുകൊണ്ട് പറഞ്ഞത്, സഹോദര വർഗത്തെക്കുറിച്ച് മാത്രമല്ല, സ്വന്തം സഹോദരനെ കുറിച്ചും ആർക്ക് കരുതലുണ്ടായിരുന്നു? മോശയ്ക്ക് കരുതലുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തിപരമായി നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, സ്വന്തം സഹോദരങ്ങളെക്കുറിച്ചും സഭയിലെ സഹോദരങ്ങളെക്കുറിച്ചും വ്യക്തി എന്ന നിലയിൽ കരുതൽ വേണം. അതുപോലെ കരുതൽ വേണം സഹോദര വർഗമെന്ന നിലയിൽ മിര്യാമിന് വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മിര്യാമിന് വേണ്ടി അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കഥ അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മോശയോട് അല്ലെങ്കിൽ ഒരു മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. ഈ കൂശ്യസ്ത്രീ ഇപ്പം ചിലപ്പോൾ ആളുകൾ പറയും, അപ്പം മോശയ്ക്ക് പല ഭാര്യമാരും ഉണ്ടായിരുന്നല്ലേ എന്ന് പറയാറുണ്ട്. ഇല്ല, ഇത് സിപ്പോറയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തി നോക്കി. അതായത് മിദ്യാനിൽ കൂശ്യരായ ആളുകൾ ഒത്തിരി പേര് താമസിച്ചിരുന്നു. അതുകൊണ്ട് മിദ്യാനിൽ നിന്നുള്ളവരെ ഇവർ കളിയാക്കി വിളിച്ചിരുന്നതാണ് കൂശ്യരെന്ന്. കൂശ്യ എന്ന് പറയുമ്പോഴത്തേക്ക് എത്യോപ്യ, അത് വേറെ കാര്യം. പക്ഷേ അവിടെ താമസിച്ചവരെ വിളിച്ചിരുന്ന പേരാണ് കൂശ്യ. അവൾ ശരിക്കും കൂശ്യസ്ത്രീ അല്ല. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൽ കുറച്ച് നാൾ താമസിച്ചിട്ട് ഒരുത്തി നാട്ടിൽ വന്ന് മുടിയും ബോബ് ചെയ്ത് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, അവളൊരു മദാമ വന്നിരിക്കുന്നു എന്ന് പറയും. അവൾ മദാമയായിട്ടല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഈ മിദ്യാനിൽ നിന്ന് വന്നതുകൊണ്ട് സിപ്പോറയെക്കുറിച്ച് ഇവൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മോശ വേറൊരു കൂശ്യസ്ത്രീയെ പോയി കല്യാണം കഴിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ അവിടെ എഴുതിയിരിക്കുന്നു അങ്ങനെയാണ്, കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ടല്ല, ചെയ്തിരുന്നതുകൊണ്ടെന്നാ. ദാറ്റ് മീൻസ് ഈ കല്യാണം എപ്പോഴേ നടന്നതാ, നേരത്തെ നടന്നതാണ്. വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിര്യാമോ അഹരോനോ അവന് വിരോധമായി. ഒരു ചെറിയ നാത്തൂൻ പോരെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. മോശം സ്വന്തം മോനെ പോലാണ് മിര്യാമിന്, കാര്യം നല്ല പ്രായ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മോശയെ പാല് കുടിച്ചോളാ, വൈകുന്നേരത്തെ ഒരു പാലും കൊണ്ടൊക്കെ കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പം സിപ്പോറ, ആദ്യം സിപ്പോറ കൂടി ഇല്ലായിരുന്നല്ലോ, സിപ്പോറ സത്രത്തിൽ നിന്നങ്ങ് മടങ്ങിപ്പോയി. പോയിട്ട് പിന്നീട് അമ്മായിയപ്പൻ കൊണ്ടുവരികയാണ്. അമ്മായിയപ്പൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഇതിനിടയ്ക്കുള്ള കാലയളവിൽ മോശയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തിയത് ആരാ? മിരിയാമാണ്. അപ്പൊ അതിനിടയ്ക്ക് സിപ്പോറ വന്നപ്പോ സിപ്പോറ പാൽ കൊണ്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ കാര്യം. നേരത്തെ മോശ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെയും പ്രശ്നങ്ങളൊക്കെ. മോന് അമ്മ പാല് കൊണ്ട് കൊടുത്തോണ്ട്, ഇപ്പൊ ഭാര്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ പാല് കൊണ്ട് കൊടുക്കുന്നത് അമ്മായിയമ്മയ്ക്ക് സഹിക്കുന്നില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങളേ ഉള്ളു ഇവിടെയും. ഒരു നാത്തൂൻ പോരെന്നുള്ളതേ ഉള്ളു, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്നാൽ നാത്തൂൻ പോര് വന്നപ്പോ പറഞ്ഞു തന്നറിയാം, മോശ മുഖാന്തരം മാത്രമേ ദൈവം അരുളി ചെയ്തിട്ടുള്ളോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. എനിക്ക് അല്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോശ സൗമ്യതയുള്ളവനായിരുന്നെന്ന്. മോശയുടെ പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിലെ പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുവാ അത് അല്ലേ? ഗോൾഡൻ കാഫ് എന്നാണ്, കാളക്കുട്ടിയെ എടുത്ത് ആ പൊടിച്ച് അരച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കണമെന്ന് പറഞ്ഞ് കുടിപ്പിച്ച പാടിയാ. അപ്പൊ ഈ വലിയ സൗമ്യതയൊന്നും നമ്മളവിടെ കാണുന്നില്ല. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് മോശ എന്ന പുരുഷനെ ഭൂതലത്തിലുള്ള സകല മനുഷ്യനും അതിസൗമ്യനായിരുന്നു പറയാൻ കാര്യം എന്നറിയാമോ? ഇവിടെ മോശയ്ക്കെതിരെ മിരിയാം സംസാരിച്ചപ്പോൾ മിണ്ടിയില്ല. ദൈവത്തിനെതിരെ ജനം നിന്നപ്പോൾ അവൻ ഭയങ്കര രൗദ്രഭാവത്തോടുകൂടിയാണ് നിന്നത്. എന്നാൽ സ്വയം മോശയ്ക്കെതിരെ, തനിക്കെതിരെ സ്വന്തം സഹോദരി വഴക്കുണ്ടാക്കിയപ്പോഴും അവൻ എന്ത് ചെയ്തില്ല? മിണ്ടിയില്ല. ഇതാണ് സൗമ്യത. സൗമ്യത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്നതല്ല, ദൈവത്തിന് വേണ്ടി സംസാരിക്കാതിരിക്കുന്നതല്ല, പക്ഷേ സ്വയം എനിക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്നതാണ് സൗമ്യത. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മളൊക്കെ അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും പറ്റണം, നായി നമ്മുടെ നാക്കിന് വായിക്കകത്ത് നാക്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് മേല് നോവണം, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഒന്ന് കട്ട് ചെയ്യണം. അന്നേരം അറിയാം, സ്തോത്രം സിസ്റ്ററെ എന്നൊക്കെ പറയുന്നത് അന്നേരം എന്തോ പറയുന്നെന്നുള്ളത് അറിയാം. അല്ലാത്തപ്പം ഭയങ്കര സ്തോത്രമാ. പക്ഷേ നമ്മുടെ ഈഗോയെ ഹട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരാളൊന്ന് പറയണം, അന്നേരം അറിയാം. പക്ഷെ മോശ നേരെ തിരിച്ചായിരുന്നു. മോശ എന്ത് ചെയ്തു? മോശയ്ക്കെതിരെ മിരിയാം സംസാരിച്ചപ്പോൾ മോശ മിണ്ടിയില്ല. യഹോവ അത് കേട്ടു. യഹോവ സംസാരിച്ചു. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിട്ടും അബ്രഹാം തിരഞ്ഞെടുപ്പ് നടത്താതെ ലോത്തിനെ തിരഞ്ഞെടുക്കാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അബ്രഹാമിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തി. ഇവിടെ മോശയ്ക്കെതിരെ സ്വന്തം സഹോദരിയും സഹോദരനും എതിരായി സംസാരിച്ചപ്പോൾ മോശ മിണ്ടിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം സംസാരിച്ചു. നമുക്കെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ നാം തിരിച്ച് സംസാരിച്ചാൽ ദൈവം മിണ്ടാതിരിക്കും. എന്നാൽ നമുക്കെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ നാം മിണ്ടിയില്ലെങ്കിൽ ദൈവം സംസാരിക്കും. ആര് സംസാരിക്കുന്നതാ നല്ലത്? ആ എന്നാൽ പിന്നെ മിണ്ടരുത്. ആരും എന്തും പറയട്ടെ, എനിക്കെതിരെ അപവാദം പറയട്ടെ, കുറ്റങ്ങൾ പറയട്ടെ, എന്നെ ചവിട്ടി തേക്കുന്ന രീതിയിൽ സംസാരിക്കട്ടെ, നിന്ദിക്കട്ടെ, മിണ്ടരുത്, മിണ്ടരുത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എമി സെമ്പിൾ മക്ഫേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് പെന്തിക്കോസ്തുകാരുടെ ആദ്യ കാലയളവിലെ ഏറ്റവും പ്രശസ്തയായ ഒരു പ്രസംഗകയായിരുന്നു. 1920s 1920s കുക്സായിപ്പ് ഇന്ത്യയിൽ വന്ന രണ്ടാമത്തെ സമയം 1917 കുക്സായിപ്പ് ആദ്യം 1912 വന്നായിരുന്നു. 1912 കുക്സായിപ്പ് ഇന്ത്യയിൽ വന്നിരുന്നു. അതിനുശേഷം 14 ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായി. ഞാൻ കേരള പെന്തക്കോസ്തു ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. 400 പേജുള്ള ബുക്കാണ് കേരള പെന്തക്കോസ്തു ചരിത്രം. വളരെ സിമ്പിളാണ്. എൻ്റെ വെബ്സൈറ്റ് sjmatthew.com sjsahajujohn എന്നുള്ളതിൻ്റെ sjmatthew.com. ആരും പേടിച്ചൊന്നും തുടങ്ങണ്ട, അതിനകത്ത് കാശൊന്നും ചോദിക്കത്തില്ല. അല്ല, അതുകൂടെ പറയണമല്ലോ കാര്യം. അത് കഴിയുമ്പോൾ ഇതിൻ്റെ സംഭാവനയൊന്നും ചോദിക്കുന്നതല്ല. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഇ ബുക്സ് ഉണ്ട്, ഈ ട്രാക്സ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, 300 മണിക്കൂർ ബൈബിൾ ക്ലാസ്സസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, പല ലാംഗ്വേജിലുള്ള, ഇംഗ്ലീഷിലുള്ളത്, തമിഴിലുള്ളത്, ഹിന്ദിയിലുള്ളത്, മലയാളത്തിലുള്ളത്, പോർച്ചുഗീസിലുള്ളത്, സ്വാഹിലിയിലുള്ളത് എല്ലാം അതിനകത്ത് അവൈലബിളാണ്. പല ഭാഷയിലുള്ള പുസ്തകങ്ങളും പല ഭാഷയിൽ നിങ്ങൾക്ക് അത് എല്ലാ ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിനകത്ത് എല്ലാം ഉണ്ട്. അതിനകത്ത് ഓരോ ലാംഗ്വേജും, ഇത് മലയാളം ലാംഗ്വേജ് പോയാൽ നിങ്ങൾക്ക് ഈ ബുക്സിനകത്ത് കേരള പെന്തക്കോസ്റ്റ് എടുത്ത് കിട്ടും. അതിനകത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുക്സായ്പ് രണ്ടാമത് ഇന്ത്യയിൽ വരുമ്പോൾ കുക്സായ്പിനിവിടെ വരാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഈ എമി സിമ്പിൾ മക്ഫേഴ്സണാണ്. അവരുടെയായിരുന്നു ഫോർ സ്ക്വയർ ചർച്ച്. ഫോർ സ്ക്വയർ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാവായി വേഗം വരുന്നു. ഈ നാല് തൂണിൽ, നാല് സ്ക്വയറിൽ പണിയുന്ന സഭ എന്നർത്ഥത്തിലാണ് അവർ ഫോർ സ്ക്വയർ ചർച്ച് എന്നതിനെ പേരിടാനായിട്ടുള്ള കാര്യം. ഈ ഫോർ സ്ക്വയർ ചർച്ചിൻ്റെ ചുമതല ഉണ്ടായി, ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഈ ഫോർ സ്ക്വയർ ചർച്ചിൻ്റെ. അതുകൊണ്ടാണ് കുക്സായ്പൊക്കെ ഇവിടെ വന്നപ്പോഴും അങ്ങനെ കുക്സായ്പിലൂടെയാണ് ഇന്നും നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്, ഈ ഒരു സ്ലോഗൻ ഇത്ര ശക്തമായിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ ഈ ഹിസ്റ്ററി എല്ലാം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം അന്ന് ഈ എമി സിമ്പിൾ മക്ഫേഴ്സൺ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒരുപോലെ പ്രശസ്തയായി ഒരു പ്രസംഗകയായിരുന്നു, പെന്തക്കോസ് പ്രസംഗകയായിരുന്നു. സ്റ്റാൻലി എം ബെർജസ്, ജോൺ എം ബെർജസിൻ്റെ മകൻ സ്റ്റാൻലി എം ബെർജസ്, ഡിക്ഷണറി ഓഫ് പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. ലോകത്തിലുള്ള പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക്സിനെ കുറിച്ചുള്ള ആളുകളുടെ വ്യക്തികൾ, ഡിക്ഷണറി ഓഫ് പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക്സ്, ആ പുസ്തകത്തിൻ്റെ കവർ പേജ് കൊടുത്തിരിക്കുന്നത് എമി സിമ്പിൾ മക്ഫേഴ്സണിൻ്റെ പടമാണ്. അപ്പം അവരെത്രമാത്രം പ്രശസ്തയായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. ഈ സ്ത്രീക്കെതിരെ ഒരു അപവാദകതയുണ്ടായി, നിങ്ങൾക്കറിയാമല്ലോ. അപവാദകത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെതിരെ ഒരു അപവാദകത ഉണ്ടായി, അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കും, ആരും വിളിക്കത്തില്ല എന്നതുപോലെ ഈ പ്രശസ്തയായ സ്ത്രീയും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരും വിളിക്കാതായി. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒരുപോലെ ആളുകൾ അവരുടെ പ്രസംഗങ്ങൾ, ഇംഗ്ലണ്ടിൽ അവർ വന്ന് പ്രസംഗിച്ചാൽ ലണ്ടൻ ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ അവരുടെ പ്രസംഗമാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ പ്രശസ്തയായിരുന്നു അവർ. എന്നാൽ ഇവർ ന്യൂയോർക്കിലെ ഒരു ചെറിയ ഫ്ലാറ്റിനകത്ത് ഒതുങ്ങിക്കഴിയുമ്പോൾ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ ഒരിക്കൽ ന്യൂയോർക്കിൽ വന്നപ്പോൾ പഴയ സൗഹൃദം വെച്ചുകൊണ്ട് ഈ സഹോദരിയെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ ലണ്ടൻ ടൈംസിലെ എഡിറ്റർക്ക് മനസ്സിലായി ഈ സ്ത്രീ പരിശുദ്ധയായ ഒരു സ്ത്രീയാണ്, ഈ കഥയെല്ലാം വെറുതെ കള്ളക്കഥയാണെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ കഥ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, എല്ലാവരെയും കുറിച്ചുള്ളത്, കഥയൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ ഈ സ്ത്രീയോട് ചോദിച്ചു, മാം, നിങ്ങളൊരു പരിശുദ്ധയായ സ്ത്രീയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കെതിരെ പറഞ്ഞ കഥകളെല്ലാം കള്ളക്കഥകളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്തില്ല? നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ അതല്ല ശരി. ഞങ്ങളെപ്പോലുള്ള പത്രക്കാർ സുഹൃത്തുക്കൾ നിങ്ങൾക്കില്ലായിരുന്നോ? ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനേമല്ലോ. ഉടനെ ഇവർ തിരിച്ചു പറഞ്ഞൊരു വാചകം, ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഒരു ഫ്രേസ്, ഒരു ശൈലി എന്നോട് പറയുമായിരുന്നു, എ ഡോഗ് ബാർക്ക്ഡ് അറ്റ് ദ ക്വീൻ ആൻഡ് ദ ക്വീൻ ഡിഡ് ഇൻ ബാർക്ക് ബാക്ക്. ഒരു രാജ്ഞിക്കെതിരെ പട്ടി കൊരച്ചുകൊണ്ടിരുന്നു, പക്ഷേ രാജ്ഞി തിരിച്ചു കൊരച്ചില്ലെന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവർ പറഞ്ഞത്, ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാം, എനിക്കെതിരെ പട്ടി കൊരയ്ക്കുമ്പോൾ തിരിച്ച് ഞാൻ കൊരച്ചാൽ ഞാനും പട്ടിയാകും, അതുകൊണ്ട് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല. എനിക്കെതിരെ കഥകൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്, പക്ഷെ ഞാൻ മിണ്ടാൻ പോയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രിയമുള്ളവരെ, നമുക്കെതിരെ ഒരു കള്ളക്കഥ ഒരാളുണ്ടാക്കിയാൽ പോലും മിണ്ടാൻ പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മെസ്സേജസിലൂടെയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് പ്രായോഗികമായി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ, ഒരു വ്യത്യസ്തമായ ആത്മീയ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന അനേക കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് അങ്ങനൊരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ ലൈഫ് എന്തോരും വ്യത്യാസമാകുമെന്നറിയാമോ? മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യനേക്കാളും എന്താണ്, സൗമ്യതയുള്ളവനായിരുന്നു. എന്തുകൊണ്ടാണ്? അവനെതിരെ അവൻ്റെ സ്വന്തം സഹോദരി ഇടപെട്ടപ്പോൾ പോലും അവൻ തിരിച്ചിടപെട്ടില്ല. അതോ അതിൻ്റെ താഴോട്ട് വായിക്കുന്നു, പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാന കൂടാരത്തിൻ്റെ അടുക്കൽ വരുവേനെന്ന് പറഞ്ഞ് അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വായിക്കണം. എന്നിട്ട് ഒടുവിൽ യഹോവയുടെ കോപം 9-ാമത്തെ വാക്യത്തിൽ അവരുടെ മേൽ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു, മേഘവും കൂടാരത്തിൽ നിന്ന് നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹരോൻ മിര്യാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയെന്ന് കണ്ടു. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഫോഷത്വമായി ചെയ്തു പോയ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാവിളയെ പോലെ ഇവൾ ആകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. നിലവിളിച്ചെന്ന് തനിക്കെതിരെ അപവാദം പറഞ്ഞ തനിക്കെതിരെ എന്താണ് ക്രൂരതയോടുകൂടെ സംസാരിച്ച സഹോദരിക്ക് ദൈവം ഇടപെട്ട് ഒരു രോഗം വരുത്തിയപ്പോൾ ദൈവം ഇടപെട്ട് മോശയ്ക്ക് പറയാമായിരുന്നു, ഞാനല്ല ചെയ്തത്, ഇതാര് ചെയ്തതാ? ദൈവം ചെയ്തതാ. പക്ഷേ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ സഹോദരിയുടെ കാവൽക്കാരനാണ്, ദൈവമേ എൻ്റെ സഹോദരിയെ വിടുവിക്കണം, കർത്താവേ അവളെ നശിച്ചു പോകരുത്, അവളെ സൗഖ്യമാക്കണമെന്ന് നിലവിളിച്ചു. യഹോ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിലും അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തു നിന്ന് പുറത്തടച്ചോളാം, പിന്നത്തേതിൽ അവളെ ചേർത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മിഡിയാം 7 ദിവസം കഴിഞ്ഞ് പാളയത്തു നിന്ന് പുറത്ത് ആക്കി അടച്ചോ അവളെ വീണ്ടും അംഗീകരിക്കുന്ന ഒരു ജനം യാത്ര ചെയ്യാതിരുന്നു. അതിന് ശേഷം ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിയമപരമായിട്ട് വേണമെങ്കിൽ മോശയ്ക്ക് എതിർക്കാൻ പറ്റുന്ന കാര്യം, പക്ഷേ അവൻ അവൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്നുള്ളത് അവന് ബോധ്യമുണ്ടായിരുന്നു. സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, എനിക്കെതിരെ അപവാദകത പറയുന്ന ഒരാളെ പോലും ഞാൻ മാറ്റി നിർത്താൻ പറ്റത്തില്ല, അവന് വേണ്ടിയും പ്രാർത്ഥിക്കാനും അവന് വേണ്ടിയും ഇടിവിൽ നിൽക്കാനും എനിക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി സിയോനിൽ സീനായില് പുറപ്പെടുന്ന 32-ാം അധ്യായം വായിക്കുമ്പോൾ, സമയമില്ലല്ലോ, ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. 32-ാം അധ്യായത്തിൽ പുറപ്പെടുന്ന 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ അവൻ ഈ താഴോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ എന്ത് ചെയ്യുകയാണ്? ഈ ജനത്തെ നോക്കി അതിൻ്റെ 11-ാം വാക്യത്തിൽ, എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജപീഠം കൊണ്ടും ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നശിപ്പുവാനും അവരെ ദോഷത്തിനായി കൊണ്ടുപോയി എന്ന് ഇസ്രായേലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. പിന്നെ അവൻ ഓരോരോ കാര്യങ്ങൾ ഇനോ തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടി അവൻ കാവൽ നിൽക്കാൻ തയ്യാറാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കാനുള്ള തയ്യാറാണ്. അപ്പോൾ 14-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. എപ്പോൾ? മോശ കാവലിൽ നിന്നപ്പോൾ, മോശ ഇടിവിൽ നിന്നപ്പോൾ. നമ്മളതിനെക്കുറിച്ച് മത്യസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെ പറയുന്ന കാര്യമാണ്. ഒറ്റ നോക്കിയ 10 പേർക്ക് വേണ്ടി, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഒറ്റ നോക്കിയതിനകത്ത് 12 പേർ ഒറ്റ നോക്കാൻ പോയി, അതിനകത്ത് 10 പേർ ദുർവർത്തമാനം കൊണ്ടുവന്നു. ആ ദുർവർത്തമാനം കൊണ്ടുവന്നവരെ നശിപ്പിക്കാനായിട്ട് ദൈവം വന്നപ്പോൾ മോശ എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം പാട്ടും പാടി കയ്യും കൊട്ടി പാട്ടും പാടി അന്യഭാഷയും പറഞ്ഞ് നടക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി മാത്രമല്ല ഇടിവിൽ നിൽക്കേണ്ടത്. റിബല്യസ് ആയിട്ടുള്ള ജനത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി. പുതിയ നിയമത്തിൽ, പിന്നെ പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ വീണ്ടും പുതിയ നിയമത്തിൽ ഇതേപോലെ തന്നെയാണ്. എന്താണ്? ഇടിവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി, സഹോദരന് വേണ്ടി, സഹോദരന് വേണ്ടി കാവൽ നിൽക്കുന്ന ആളുകൾ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, യോഹന്നാന്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോയി. അതിലൊരുത്തനായിരുന്നു അന്ത്രയോസ്. യേശുവിൻ്റെ കൂടെ അവർ താമസിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അന്ത്രയോസ് എന്ത് ചെയ്യുന്നറിയാമോ? ഓടി വന്നിരിക്കുകയാണ്. എന്തിനാണ്? പത്രോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ. സഹോദരനെക്കുറിച്ചുള്ള കരുതൽ സഹോദരനെക്കുറിച്ചുള്ള ഭൗമിക കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീക കാര്യങ്ങളിലും സഹോദരനെക്കുറിച്ച് എന്ത് വേണം? കരുതൽ വേണം. എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടുകൂടാ. ഞാൻ യഹോവയെ കണ്ടെത്തി, ഞാൻ യേശുവിനെ കണ്ടെത്തി, ഞാൻ മശിഹയെ കണ്ടെത്തി, എൻ്റെ സഹോദരനും കണ്ടെത്തണം. അതാണ് സുവിശേഷവേലയുടെ കാതൽ. സുവിശേഷവേല, ഞാൻ എന്തുകൊണ്ടാണ് സുവിശേഷവേല ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നത്? ആ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സകല ജാതികളോട് സുവിശേഷം അറിയിപ്പാൻ, ഇനി ആ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ പിന്നെ കർത്താവ് എന്നോട് കോപിച്ചാലോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിച്ചാലോ? ഇതൊന്നുമല്ല. എന്താണ് ഞാൻ സുവിശേഷം പറയുന്നതിന്? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു മെസ്സേജുണ്ട്. 10, 12, 13 മണിക്കൂർ ഉള്ള മെസ്സേജസാണ് അതെല്ലാം. അതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലോസ് പറയുന്നു. എന്ത് കഷ്ടം? എന്ത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകുന്നുള്ളതല്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവിടുത്തെ അർത്ഥം. അതായത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് സുവിശേഷം അറിയിക്കണം. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ സഹോദരനെ യേശുവിന് വേണ്ടി നേടുവാൻ നീ തയ്യാറാകും. സ്നേഹമാണ് സുവിശേഷീകരണത്തിൻ്റെ കാതൽ. ഇഫ് യു ആർ നോട്ട് ലവിങ് സംബഡി, യു ഹാവ് നോ റൈറ്റ് ടു ഷെയർ ഗോസ്പൽ വിത്ത് ദം. യേശു ക്രിസ്തുവിനെ സുവിശേഷം ഒരാൾ പറയണമെങ്കിൽ ആദ്യം അവനെ സ്നേഹിക്കണം. സ്നേഹിക്കാതെ സുവിശേഷം പറയാനായിട്ട് പറ്റില്ല. ബർണബാസ് പൗലോസിൻ്റെ കാവൽക്കാരനാണ്. പൗലോസ് ആദ്യം യെരുശലേമിലെ സഭകളിലൊക്കെ പോയി അവന്മാരെ കയറ്റിയില്ല. ജീവിതകാലം മുഴുവൻ പൗലോസിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യെരുശലേമിലെ സഭയിൽ ഒന്ന് പ്രസംഗിക്കണമെന്ന്. അവന്മാര് കയറ്റിയില്ല. അവൻ നേരെ തർസോസിൽ മടങ്ങിപ്പോയി. തർസോസിൽ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആരാ ബർണബാസ് എന്ത് ചെയ്തു? ബർണബാസ് പുറകെ പോയി അവനെ കൂട്ടിക്കൊണ്ട് അന്ത്യോക്കിയയിൽ കൊണ്ടുവന്ന് സഭയിൽ അവനെ പങ്കെടുപ്പിച്ച് വളർത്തി അവനെ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോയി. ബർണബാസ് അവൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. ബർണബാസ് ഇല്ലായിരുന്നെങ്കിൽ പൗലോസ് ഉണ്ടാകത്തില്ലായിരുന്നു. നിങ്ങൾക്കറിയാം ആ കാര്യം. പൗലോസ് മനസ്സുമെടുത്ത് യെരുശലേമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരാരും അവനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് നാച്ചുറലി അവൻ എന്ത് ചെയ്തു? അവൻ തിരിച്ച് അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയി. അവൻ്റെ സ്വന്തം നാട്ടിൽ അവൻ്റെ അപ്പൻ്റെ ബിസിനസ്സിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെയൊക്കെ പോയേനെ. പക്ഷേ ബർണബാസ് എന്ത് ചെയ്തു? ബർണബാസ് എന്ന് കൂട്ടിക്കൊണ്ടുവന്നു, അന്ത്യോക്കിയയിൽ കൊണ്ടുവന്നു. അന്ത്യോക്കിയയിലെ സഭയിൽ അവൻ ഒരു പ്രവാചകനായി, ശുശ്രൂഷക്കാരനായി, അവിടെ നിന്ന് ലോകം മുഴുവൻ സുവിശേഷീകരിച്ച വ്യക്തിയായി വളർന്നതിൻ്റെ കാരണം ഈ ബർണബാസ് പുറകെ പോയി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതാണ് സാഹോദര്യം, സഹോദരനെ കൂട്ടിക്കൊണ്ടു പോവുക. ഇനി അത് വേണ്ട, ഈ പൗലോസ് മർക്കോസിനെ ഓടിച്ചു വിട്ടു. ആ മർക്കോസിനെ ആരാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ബർണബാസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹോദരന്മാർക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം തമ്മിൽ തമ്മിൽ, വേദത്തിലെ ഒരു നല്ല ഒരു വാക്യമാണ് തമ്മിൽ തമ്മിൽ. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. തമ്മിൽ തമ്മിൽ, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 13-ാം അധ്യായം, ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തമ്മിൽ തമ്മിലുള്ള റിലേഷൻ, ആ പാരസ്പര്യം, അതിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 35 and 34 അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ 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 സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. തമ്മിൽ തമ്മിൽ, ഞാൻ യേശുവിന് ശിഷ്യനാണെന്ന് അറിയാനുള്ള ഏക മാർഗം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ, ഞാൻ പ്രസംഗിച്ചിട്ടല്ല അറിയുന്നത്, എങ്ങനെയാണ് തമ്മിൽ തമ്മിലുള്ള സ്നേഹം? നമ്മുടെ സ്നേഹം കണ്ടിട്ട് വേണം മറ്റുള്ളവർ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്നറിയാൻ. സഭയിലുള്ള അന്യോന്യമുള്ള സ്നേഹം അതെങ്ങനെ? യോഗത്തിന് വരുന്നതും കാണാം, തിരിച്ചു പോകുന്നതും കാണാം, ആശീർവാദം പറയുന്നത് കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്, അതിനുമുമ്പേ പോകുന്ന ഒരു ഗ്രൂപ്പ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ സംസാരവും ഇടപെടലും, നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിലും ഒരുമിച്ച് ഇനി ഇത് മറ്റുള്ളവരൊന്ന് കാണട്ടെ, നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണട്ടെ, നിങ്ങളൊന്ന് അറിയട്ടെ. കുശുമും കുഞ്ഞാമ്യം പറയാൻ ഫോൺ വിളിക്കുന്നതിന് പകരം സ്നേഹിക്കാനൊന്ന് വിളിക്കുക. ഒരാൾക്ക് അസുഖമാണെങ്കിൽ പോയി ഒന്ന് കാണ്. അത് പാസ്റ്ററുടെ ചുമതലയായിട്ട് കണക്കാക്കാതെ, അതിനാണ് ഞങ്ങൾ ശമ്പളം കൊടുത്ത് പാസ്റ്ററെ ആക്കിയിരിക്കുന്നത് പലരുടെയും ചിന്ത. ഐ എം നോട്ട് ജോക്കിംഗ്. നിങ്ങളുടെ ചുമതല, ഒരു അവയവത്തിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ അവയവം തന്നെയല്ല അത് വഹിക്കുന്നത്. അല്ല, എൻ്റെ നെറ്റിക്കൊരു കൊതുകിടുന്നാൽ ഈ കൈയല്ലേ കൊതുകിനെ അടിക്കുന്നേ? അല്ല, നെറ്റി കൊണ്ട ഭിത്തിയിൽ ഇടിക്കുകയല്ലാണോ? ഐ എം നോട്ട് ജോക്കിംഗ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്നേഹം കണ്ടിട്ട് വേണം ആളുകൾ പറയാൻ ഇവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. തമ്മിൽ തമ്മിൽ. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. ഓ, എന്തൊരു ഇതൊക്കെ എവിടെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നു ചുമ്മാ വെറുതെ. ഞാൻ എൻ്റെ കരത്തിൽ മാവ് കുറയത്തില്ല, എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നും എന്നൊക്കെ പറയുന്നതിന് പകരം ഇതൊക്കെ വല്ലതൊന്നും എഴുതി വെക്കണം. എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നുമെന്ന്, ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഇതേ ഉള്ളോ വേദത്തിലെ വാക്യം? ഇതും വേദത്തിലെ വാക്യമാണ്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ. വായിച്ചിട്ടില്ല, ഇത് ഇതൊന്നും വായിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീഡേഴ്സ് ഡൈജസ്റ്റ് ബൈബിളും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. റീഡേഴ്സ് ഡൈജസ്റ്റ് ബൈബിളുണ്ടല്ലോ പല ഇതിനകത്ത് വന്നത്, എനിക്ക് വേണ്ടത് എന്തുവാ മാത്രമായിട്ടെടുക്കുന്നത്, എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടതെടുക്കാനല്ല ബൈബിൾ. ബൈബിള് മൊത്തമായിട്ട് 66 പുസ്തകം കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ 66 പുസ്തകം വായിക്കുന്നുള്ളൂ നിങ്ങൾ. ഈ 66 പുസ്തകം പോട്ടെ, നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകത്തിലെ തന്നെ ഒരധ്യായം വായിച്ചാൽ ആ അധ്യായത്തിലെ എല്ലാ വാക്യവും നിങ്ങൾ എടുക്കത്തില്ലല്ലോ. നിങ്ങൾ പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്? ടേക്ക്, ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ബേർഡൻ ഞാൻ എടുക്കണം. അത് ബേർഡൻ അല്ല, ഇറ്റ്സ് നോട്ട് എ ബേർഡൻ. When you are taking it, ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മൾ നിവർത്തിക്കുകയാണ്. Don't consider your brother as a burden. ആഫ്രിക്കയിലെ ഒരു സ്കൂളുകൾ വളരെ ദൂരെ ദൂരെയാണ്. 6 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ അനിയൻ, കാല് രണ്ടും തളർന്നതാണ്. അപ്പം ഇവന് ഈ തോളയിൽ, അവരിങ്ങനെ തോളയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ കെട്ടി, ഇവൻ്റെ അനിയനെയും ഇവൻ എടുത്തുകൊണ്ടാണ് 6 കിലോമീറ്റർ അങ്ങോട്ടും 6 കിലോമീറ്റർ ഇങ്ങോട്ടും എന്നും യാത്ര ചെയ്യുന്നത്. ഒരു മിഷനറി അവനോട് ചോദിച്ചു, നിന്നെ സമ്മതിക്കണോളാ, നീ ഈ ഭാരം ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 6 കിലോമീറ്റർ ദിവസം 12 കിലോമീറ്റർ നടക്കുന്നില്ലോ. ഈ ചെറുക്കൻ അങ്ങ് തിരിഞ്ഞു നിന്നു, മിസ്റ്റർ, ദിസ് ഇസ് നോട്ട് എ ബേർഡൻ, ദിസ് ഇസ് മൈ ബ്രദർ, യു നോ. മിഷനറി ഓക്കെയാ കാര്യം, ശരി. ഇവൻ അങ്ങ് ചൂടായി, പറഞ്ഞ് മിസ്റ്റർ പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്താ പറഞ്ഞത്? നീ ഈ ഭാരം ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 12 കിലോമീറ്റർ നടക്കുന്നില്ലോ. ഭാരമോ? ഈസ് മൈ ബ്രദർ, യു നോ. പ്രിയമുള്ളവരെ, നമുക്ക് സഹോദരങ്ങളൊരു ബേർഡൻ അല്ലേ? അങ്ങനല്ലേ നമ്മുടെ മനസ്സ്? അത് പറയാനും നമുക്ക് മടിയില്ലല്ലോ. ഒരു സഹോദരനെ ബേർഡനായിട്ട് കണക്കാക്കുന്നവൻ, നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിര്, ദൈവത്തിൻ്റെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചൊപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ആരും മഹാനാണെന്ന് ചിന്തിക്കണ്ട, ആരും മുകളിലോട്ട് കയറണ്ട, ആരും താഴോട്ടും പോകണ്ട. തമ്മിൽ തമ്മിൽ, വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണ് തമ്മിൽ തമ്മിൽ. പരസ്പരം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കും. റോമാലേഖനം വായിക്കുമ്പോഴത്തേക്ക്, റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ, റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. യു നീഡ് ടു പ്ലീസ് യുവർ ബ്രദർ എന്നെഴുതിയിരിക്കുന്നത്. ആത്മീക വർധനയ്ക്ക് വേണ്ടി നിൻ്റെ സഹോദരനെ നീ പ്രസാദിപ്പിക്കണം. അതായത് ഞാൻ എന്നെയല്ല പ്രസാദിപ്പിക്കേണ്ടത്, ആരെയാണ്? എൻ്റെ സഹോദരനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ആ ഭാഗം മുഴുവൻ വായിക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. ഓരോരുത്തൻ സ്വന്തം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കണം. എൻ്റെ ഗുണം അന്വേഷിച്ച് നടക്കല്ല. ഇന്നത്തെ പെന്തിക്കോസുകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ഗുണമല്ലാതെ ഒരു ഗുണവും അന്വേഷിക്കാത്തവൻ. എൻ്റെ ഗുണമല്ലാതെ വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്നത് പോലും സ്വന്തം ഗുണത്തിന് വേണ്ടിയാണ്. എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഉപവസിക്കുന്ന ആൾക്ക് വേണ്ടിയാ? എൻ്റെ ജോലിക്ക് വേണ്ടി. നിന്റെ സഹോദരന്റെ ജോലിക്ക് വേണ്ടി നീ ഉപവസിച്ചിട്ടുണ്ടോ? നിന്റെ കൂട്ടുകാരന്റെ രോഗത്തിന് വേണ്ടി നീ ഉപവസിച്ചിട്ടുണ്ടോ? ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പോലും സ്വന്തം ഗുണത്തിന് വേണ്ടിയാണ്. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. ഫിലിപ്പിയർ നേരത്തെ വായിച്ച വേദഭാഗമാണ്, ഇന്നലെയും വായിച്ചതാണ്. 2-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതാണ് ക്രിസ്തുവേശുള്ള ഭാവം, അതാണ് ക്രിസ്തുവേശുള്ള ഭാവം. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുക, സഭയുടെ കാവൽക്കാർ. ഏകസകൽ പ്രവചനം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു തുടക്കമെന്ന നിലയിൽ നാളെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചങ്ങ് പറയുകയാണ്. ഇതൊക്കെ ഒത്തിരി കാലം ഒത്തിരി വേണ്ട സമയമാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. 33-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഏകസകൽ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു, നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ട് എൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടും. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ആര് കാവൽ, എവിടെയാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഇസ്രായേൽ ഗൃഹത്തിന്. ആരാണ് ആക്കി വെച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. കാരണമുണ്ട്, മോളിൽ പറഞ്ഞിരിക്കുന്നത് ജനം ആക്കി വെച്ച കാവൽക്കാരനെ കുറിച്ചാണ് മോളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നാളെ ആലോചിക്കാം. 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ കൂടെ പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം. 3-ാം അധ്യായം ഏഹസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അവ്യക്ത വാക്കും കനത്ത നാവുള്ള ജാതികളുടെ അടുക്കൽ അല്ല ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കലത്രേ ഞാൻ നിന്നെ അയക്കുന്നത്. ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. എന്തിനാണ് ചെല്ലുന്നത്? സോപ്പിടാനല്ല, പണം പിടിക്കാനല്ല, എൻ്റെ വചനങ്ങളെ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. പ്രവാചകൻ്റെ ജോലി എന്ന് പറയുന്നത് വചനം പ്രസ്താവിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ്റെ വചനം പ്രസ്താവിക്കണമെങ്കിൽ ഒന്നാമത് വചനം പ്രാപിക്കണം. 1 മുതലുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മൾ കാണുന്നത്. അവനോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കാൻ ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാനത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസാവിക്കുക. അപ്പോൾ വചനം ഉള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വചനം പ്രഖ്യാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വചനത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ഒരു പ്രവാചകൻ നൽകേണ്ടത് വചനമാണ്. യിരെമ്യാ പ്രവചനം അതിൻ്റെ 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കട്ടെ. 25-ാമത്തെ, ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും. നോക്കുക 28-ാമത്തെ വാക്യത്തിൽ, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ, വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നത്തെ വലിയ പ്രശ്നം ഇതാ. ഇന്നത്തെ ഏത് പ്രവാചകം വന്നാലും പറയുന്ന കാര്യം എന്നറിയാം, ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു. ഞാൻ നിന്റെ പാസ്പോർട്ട് സ്വപ്നം കാണുന്നു. എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ ഇതല്ലേ? എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ അറിയണമെങ്കിൽ പാസ്പോർട്ട് നോക്കിയാൽ പോലെ. അയാൾ എന്താണ് ഈ പറയുന്നത്? അതൊക്കെ അയ്യോ ബ്രദറെ, അച്ചട്ടായിട്ട് എന്തോന്ന് അച്ചട്ട് കള ഈ കാര്യങ്ങൾ. ഒരു പ്രവാചകൻ്റെ ചുമതല എന്ന് പറയുന്നത് നിന്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ പറയുന്നതല്ല. ഒരു പ്രവാചകൻ്റെ ചുമതല നിന്റെ വണ്ടിയുടെ നമ്പർ പറയുന്നതല്ല. എന്തോ ആരും ഒന്നും പറയാതെ പുറകെ നടക്കുക, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെ കാണാൻ വന്നൊന്ന് പറയണം, പാസ്പോർട്ട് നമ്പർ തീർന്നില്ല ഇടപാട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവരെ കയറ്റാതിരിക്കുക. പാസ്പോർട്ടിൻ്റെ നമ്പരും കൊണ്ട് വന്നിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു നടക്കുന്ന എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ്റെ ചുമതല, അതുകൊണ്ടാണ് ഇവിടെ താഴെ പറയുന്നത്, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. സഭയ്ക്ക് ആവശ്യമുള്ളത് സ്വപ്നമല്ല, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പരല്ല, നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് അല്ല, നിങ്ങളുടെ വണ്ടികളുടെ നമ്പരല്ല, നിങ്ങളുടെ പേരല്ല. ജോ 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 ജോർജ് ജോർജ് ജോർജ്, ഇവിടെ ജോർജ് ആരാ? ഇവിടെ എത്ര ജോർജ് കാണും? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ നോക്കി ഇറങ്ങിക്കോളും, അതിൻ്റെ പുറകെ പോകാൻ കുറച്ച് പേരും. നിങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? നിങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകുമോ? നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകുമോ? നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വേണം. ഇറ്റ് ഇസ് എ വേർഡ് ഓഫ് ഗോഡ്. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം പ്രഖ്യാപിക്കട്ടെ. 26-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക്. ഇന്ന് മിക്കവാറും ഉള്ള പ്രവചനത്തിൻ്റെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. സ്വന്തം ഹൃദയത്തിലെ വഞ്ചന, തോന്നുന്നത് വിളിച്ചു പറയുക. ഒത്താലൊത്തു. ഇവിടെ ഇപ്പോൾ എത്ര ജോർജ് എന്ന് പറഞ്ഞാൽ പലരും കാണും ജോർജ്, ഒത്താലൊത്തു, അത്രേ ഉള്ളൂ. ഒപ്പിക്കുന്ന പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സഭ. ഇതിനിടയ്ക്ക് യഥാർത്ഥ പ്രവാചകൻ എന്താ ചെയ്യേണ്ടത്? വചനം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൃത്യതയോടെ കാണുന്നത് എന്ത്? വചനം. എൻ്റെ വചനം നീ ഉൾക്കൊണ്ടിട്ട് ആ വചനത്തിൻ്റെ അർത്ഥത്തിൽ സ്വപ്നം കണ്ടവൻ സ്വപ്നം വചനമാണ്, വചനമാണ് പ്രവചനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എസ് കെ പ്രവചനത്തിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് നമ്മൾ വായിച്ച വേദഭാഗത്ത് അവിടെ കൃത്യതയോടുകൂടെ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചല്ലോ. അവിടെ നമ്മൾ കാണുന്ന കാര്യം അതാണ്. കർത്താവിൻ്റെ വചനം എന്താണ്? കർത്താവ് പറയാ, നീ ഇത് തിന്ന്. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മുഴുവൻ വചനമായിരിക്കും. ഇഫ് യു ആർ എ ട്രൂ പ്രോഫറ്റ്, അവൻ്റെ വായിൽ കൂടെ വരുന്നതൊക്കെ എന്താണ്? വചനമാണ്, സ്വപ്നമല്ല. ഇനിയെങ്കിലും വഞ്ചിക്കപ്പെട്ടു പോകരുത്. കയറി ഇറങ്ങി നടക്കുന്ന സ്വപ്നക്കാരുടെ പുറകെ നിങ്ങൾ പോകരുത്. നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം പ്രസംഗിക്കുന്നവരുടെ പുറകെ പോ. ഹല്ലേലൂയ. അതാണ് ആവശ്യമായിരിക്കുന്നത്. അച്ചട്ടായിട്ട് പ്രവചിക്കാനൊക്കെ പല കാര്യങ്ങൾ പലർക്കും ഉണ്ട്. ചില കാക്കാത്തികൾ പോലും ഇതിനേക്കാളും നന്നായിട്ട് അച്ചട്ടായിട്ട് പ്രവചിക്കുന്നവരുണ്ട്. ആഫ്രിക്ക, നിങ്ങൾ ആഫ്രിക്കയിലൊക്കെ എന്തുമാത്രം ബ്ലാക്ക് മജീഷ്യൻസ് ഉണ്ടെന്നറിയാമോ? എന്തുമാത്രം അവരുടെയൊക്കെ, അവരൊക്കെ കാണിക്കുന്ന അത്ഭുതം ഇവിടുത്തെ ഒരു പ്രവാചകനും കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ അവരുടെ പ്രവചനമാണ് നമ്മളിരിക്കുന്നത്. സി, നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് ശുശ്രൂഷ ജാതികളുടെ ഇടയിൽ 5 മുതൽ 9 വരെയുള്ള വാക്യം, എസ്കൽ പറയുന്ന 3 അധ്യായത്തിന് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശുശ്രൂഷ ജാതികളുടെ ഇടയിലല്ല, ജാതികളുടെ ഇടയിലായിരുന്നു. പിന്നെ ശ്രദ്ധിക്കുമെന്ന് 6-ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, അവ്യക്ത വാക്കും കനത്ത നാമം ഉള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം അനേകം ജാതികളുടെ അടുക്കലല്ല, അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. അവിടെ ജാതികളുടെ ഇടയ്ക്ക് പോയി പ്രസംഗം, ഞാൻ രണ്ടിടത്തും പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, ജാതികളിടയ്ക്ക് പോയി പ്രസംഗിച്ചായിരുന്നില്ല അവർ പിന്നെ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഗ്രഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല. ഇസ്രായേൽ ഗ്രഹം നിന്റെ വാക്ക് കേൾക്കയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വാക്യം എന്നറിയാമോ? എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സിലല്ലോ. അപ്പൊ പ്രവാചകന്റെ വാക്കല്ല നിഷേധിക്കുന്നത്. ആരുടെ വാക്കാണ് നിഷേധിക്കുന്നത്? ദൈവത്തിന്റെ വാക്കാണ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു പ്രവാചകൻ, ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുമ്പോൾ അതിനെ നിങ്ങൾ തുച്ഛീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തുച്ഛീകരിക്കുന്നത് പ്രസംഗിക്കുന്ന ആളെയല്ല, ആരെയാണ്? ദൈവത്തെയാണ്. അവരോട് കോംപ്രമൈസ് ചെയ്യരുത്. അവരെ പേടിപ്പിക്കാൻ നോക്കും, അവരെ പേടിക്കരുത്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് സംസാരിക്കണം. കേട്ടാൽ അവർക്ക് കൊള്ളാം, പക്ഷേ നിന്റെ ചുമതല ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ അവരോട് സംസാരിക്കുക. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളിത് കേൾക്കണമെന്ന്, പക്ഷെ കേട്ടില്ലെങ്കിൽ അത് ന്യായവിധിക്കായിട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ദൈവം പറഞ്ഞിട്ടായി പറയുന്നത് കാര്യം. വചനം തലയ്ക്കകത്തല്ല, ആ കർത്താവ് തന്ന ചുരുൾ തിന്ന് വയറ്റിനകത്ത് നിറച്ചേച്ച, വയറ്റിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിറച്ചേച്ചായി പ്രസംഗിക്കുന്നത്, നിറഞ്ഞിട്ടാ പറയുന്നത്. അത് ഞങ്ങളുടെ വചനമല്ല, ആരുടേതാണ്? ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഒരിക്കലും ഈ കാര്യത്തെക്കുറിച്ച് കർത്താവിനോട് സംസാരിച്ചു, കർത്താവേ അവർ കേട്ടാൽ എനിക്ക് സന്തോഷമാണ്, കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പ്രസംഗിക്കുന്നത്? വെറുതെ എന്തിനാണ് കേൾക്കാത്തവരുടെ അടുത്ത് പ്രസംഗിക്കുന്നത്? ഉടനെ കർത്താവ് പറഞ്ഞത്, ഒരു ആളോട് നീ സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം പറയുമ്പോൾ അവരെ കൈക്കൊള്ളുന്നുവെങ്കിൽ അത് അവർക്ക് രക്ഷയായിത്തീരുന്നു. ഇനി കൈക്കൊണ്ടില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞത്, ഏത് കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിന് മുമ്പും ഒരു ജഡ്ജിന് അവരുടെ മുമ്പിൽ അവരുടെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചാലേ പറ്റുള്ളൂ. അത് ഒരു നീതിയാണ് എന്നതുപോലെ ദൈവം പറഞ്ഞത്, ഒരുതിനെ നരകത്തിൽ വിടണമെങ്കിലും അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാതെ അവനെ നരകത്തിൽ പോലും എനിക്ക് വിടാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ അവൻ സംസാരിക്കുമ്പോൾ അവൻ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ചിലർക്ക് അത് രക്ഷയ്ക്ക് കാരണമാകുന്നു, ചിലർക്ക് അത് ശിക്ഷയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ എന്താണ് എന്താണ് ഞങ്ങളൊരു സൗരഭ്യവാസനയാണ്, ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന, ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. ഒരേ ആളാണ് എന്താണ് കുന്തിരുക്കം പോകിക്കുന്നത്, പക്ഷേ ഒരേ വാസന ചിലർക്ക് ജീവനും ചിലർക്ക് മരണമാകുന്നു. ഇന്ന് സംസാരിച്ച വചനവും ഈ ഇരിക്കുന്നതിനകത്ത് 1% ആളുകൾക്ക് ജീവനായിത്തീരും, എന്നാൽ 1% ആളുകൾക്ക് അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അത് ദൈവവചനത്തിൻ്റെ മാർഗമാണ്. അതിനകത്ത് നിങ്ങൾ ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. വചനം ശിക്ഷാവിധിക്ക് കാരണമാകാതെ നിങ്ങളെ തന്നെ ഒരുക്കുവാൻ, അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. അത് നിങ്ങൾക്കാണ് കൊള്ളാവുന്നത്. എസ് കെ പ്രവചനത്തിന്റെ 33-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ അവസാനത്തെ ആ വാക്യം ഞാൻ വായിച്ചുകൊണ്ട് നിർത്തുകയാണ്. 33-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ഒരു കാവൽക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിൻ്റെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആരെങ്കിലും കാഹളശബ്ദം കേട്ട് കരുതാതെ ഇരുന്നാൽ വാൾ വന്നവരെ ഛേദിച്ചു കളഞ്ഞു എങ്കിൽ എങ്കിലും അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ ഇരിക്കും, കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ തൻ്റെ പ്രാണൻ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ടിട്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ചു കളഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് കാവൽക്കാരനെ ആക്കി വെച്ചിരിക്കുന്നത് ജനങ്ങളാണ്. പക്ഷേ 7-ാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. എന്താ ഇതിനകത്തെ വ്യത്യാസം എന്നറിയാമോ? വ്യത്യാസം മറ്റൊന്നുമല്ല, ജനമാക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരൻ നോക്കി വാൾ വരുന്നത് നോക്കി അവന് തോന്നുന്നതാ പറയുന്നത്. അവൻ ചിലപ്പോൾ കണ്ടെന്നിരിക്കും, കണ്ടില്ലെന്നിരിക്കും. ജനമാക്കി വെച്ചതാ. വാൾ വരുന്നത് കണ്ടിട്ട് സംസാരിക്കാതിരുന്നാൽ, കണ്ടില്ലെങ്കിലോ, അവൻ കണ്ടെന്ന് ഉറങ്ങുകയാണെങ്കിലോ? പക്ഷേ ദൈവമാക്കി വെക്കുന്ന കാവൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്നതല്ല, അവന് ദൈവം അവൻ്റെ വചനം കൊടുത്തിരിക്കുകയാണ്. അതായത്, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു, നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ജനമാക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരൻ അവൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവമാക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരൻ അവൻ്റെ വചനം സ്വീകരിച്ച് ജനങ്ങൾക്ക് നൽകുകയാണ്. ജനം ആക്കി വയ്ക്കുന്ന കാവൽക്കാരൻ അവൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിൽക്കുമ്പോൾ, ദൈവമാക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരൻ അവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല, സ്വർഗത്തിൽ നിന്ന് അവന് ലഭിച്ച വചനമാണ് അവൻ കൈമാറ്റം ചെയ്യുന്നത്. ഇവിടെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചൊരു വചനം പറയാനല്ല, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ച വചനം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ വചനം നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. നമ്മൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. ആ കാവൽ ദൈവത്തിൽ നിന്നുള്ള വചനം പ്രാപിച്ചുകൊണ്ട് വേണം. ആദ്യം വചനം കൺസീവ് ചെയ്യണം, എന്നിട്ട് വേണം വചനം കൊടുക്കാനായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനം ആ രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ രീതി നമ്മൾ എടുക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ വചനം നമുക്ക് ശിക്ഷാവധിക്ക് കാരണമാകരുത്. കണ്ണുകളെ അടയ്ക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.